ചന്ദ്രസൂടികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലെ ഉഷാന, ദൈവമായ അർദ്ധാവിന്റെ തിരുനാമത്തിൽ വന്നവന് വരുവാനിരിക്കുന്നവന് വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചറിഞ്ഞപ്പെട്ടവനെ ഞങ്ങളോട് വർണ്ണിച്ചു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചറിഞ്ഞപ്പെട്ടവനെ ഞങ്ങളോട് വർണ്ണിച്ചു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റുതുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മ ചെയ്യണം. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കർമ്മ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവെ കൃതിയുണ്ടായി ഞങ്ങളോട് കർമ്മ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ശുശ്രൂഷം കൈക്കൊണ്ട് ഞങ്ങളോട് കർമ്മ ചെയ്യണം. ദൈവമേ നിനക്ക് സ്തുതി, ശുശ്രൂഷാവേ നിനക്ക് സ്തുതി, പാപികളായ നടിയാരോട് കരുണയിൽ നമിച്ച രാജാവേ നിനക്ക് സ്തുതി പാർക്കുകൊടുക്കുന്ന ഞങ്ങളുടെ പിതാവേ, നിന്റെ നാം പരിശുദ്ധമാപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദുർവിഷ സ്വർഗത്തിലെ പല ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടമം ചെയ്തും ഞങ്ങളെ രക്ഷിച്ചോളാമേ, എന്നോട് നല്ല അജിശക്തി മഹത്വമേക്ക് നിനക്കുള്ളതാണെന്നുമാണ്. കൃപ പറഞ്ഞു പറയുന്നേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോട് കൂടെ നിശ്ചയത്തിൽ വാഴ്ത്തപ്പെട്ടവളാണ്, നിന്റെ ഏറ്റവും നമ്മുടെ കർത്താവായ സമിഷ്യ വാഴ്ത്തപ്പെട്ടവനാണ്. സുഖലനക പറയാമേ നമ്പുരാന്റെ അമ്മേ, ഭാവികളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴപ്പോൾ മരണ സമയത്തിലും ദൈവം നമ്മളോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. സ്വർഗീയ ദൈവമേ കാരുണ്യവാനായ പിതാവ്, പരിശുദ്ധമായ നോമ്പ് ദിനങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും ഈ ടെലിഫോൺ പ്രാർത്ഥന കൂട്ടായ്മയിലും കടന്ന ക്ലാസ്സിലെ സംബന്ധിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് അനുഗ്രഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു. തമ്പുരാനെ ഞങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെയൊക്കെയും അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ തക്കവണ്ണം സഹായിക്കണമേ, കത്തിയിരിക്കണമേ. അവിടുന്ന് ഞങ്ങളോട് ഇതുവരെ കൂടെ ഉണ്ടായിരുന്നതുപോലെ തുടർന്നും കൂടെ ഉണ്ടായിരിക്കണമേ. അങ്ങയോട് ചേർന്ന് നടപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദവസ്തുക്കള സത്യങ്ങളെ പഠിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സൊരുക്ക് എന്നിട്ട് മുമ്പാകെ ഞങ്ങൾ ധ്യാനാത്മകമായി ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ തമ്പുരാനെ അതിലെ സത്യങ്ങളൊന്നും തിരിച്ചറിയാൻ തക്കവണ്ണം കഴിവോ പ്രാപ്തിയോ ബുദ്ധിയോ ഒന്നും അറിയങ്ങൾക്കില്ല. ഞങ്ങളുടെ ബലഹീനത അങ്ങയുടെ മുമ്പാകെ ഏറ്റു പറയുന്നു. ഞങ്ങളുടെ ജീവിത ആത്മീയ വളർച്ചയ്ക്ക് നിദാനമാകുന്ന വിധത്തിൽ നല്ല ഉപദേശങ്ങളെയും നിർദ്ദേശങ്ങളെയും ഈ പഠനങ്ങളെ കൂടി നേടിയെടുക്കുവാൻ തക്കവണ്ണം തമ്പുരാനെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിന്റെ സത്യം സത്യമായി തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പഠിക്കുകയും അതിനനുസരിച്ച് ജീവിച്ച് അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മാസമറിയ മനുഷ്യമാരുടെ കൂട്ടാനെ അവിടുന്ന് വാഴ്ത്തണമേ എന്ന് ജീവിക്കണമേ. ഐക്യ മനോഭാവത്തോടുകൂടി നന്മയോടുകൂടി ചിന്തിച്ച് പ്രവർത്തിക്കാൻ തക്കവണ്ണം ഇത് സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടെ നിലയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാർത്ഥതയും ശരിയല്ലാത്ത ചിന്തകളും ഒക്കെ മാറ്റി തമ്പുരാനെ അങ്ങയുടെ നാമത്തിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു കൂട്ടായ്മയായി അതിനെതിനെ രൂപാന്തരപ്പെടുത്തണമേ. ഇതിനുവേണ്ടി ശ്രമിക്കുകയും താത്പര്യം സഹായിക്കുകയും ചെയ്യുന്ന എല്ലാ വൈദികരെയും ഒക്കെ മേൽപ്പെട്ട കരകത്തിൽ രൂപാസമാക്കും. എല്ലാ വിശ്വാസികളെയും ഇതിന് ചുമതല വഹിക്കുന്ന എല്ലാവരും പാലിച്ചിരിക്കണം. പിന്നെ എന്റെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ എന്നോ നാളും കുളിച്ചു കൊടുക്കുവാനായിട്ട് തന്നെ ആമേ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, ശമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ ഇതുവരെയായിട്ട് പഠിച്ചു വരുന്നത്. നമ്മള് 24 അധ്യായം നമ്മൾ ഇതുവരെ പിന്നിട്ടു. ഞാൻ ഇന്ന് അധിക നേരം എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, കാരണം എനിക്ക് അത്യാവശ്യമായ ചില തിരക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എനിക്കൊരു കൺവെൻഷനിലൂടെ നടക്കുന്ന ഒരു ഫയർ പ്രാക്ടീസ് തന്റെ പുസ്തകം വായിക്കുക അങ്ങനെയുള്ള ചില അടുത്ത ആഴ്ചയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിൻ്റെതായ നാളെ സ്ത്രീകളുടെ എല്ലാ പള്ളികളിലും ചേർന്ന് അതിന്റെ ചില ക്രമീകരണങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ക്ലാസ് മുടങ്ങാൻ പാടില്ലല്ലോ, പലരും ഇല്ലാത്ത സന്തോഷത്തോടെ കയറുന്നുണ്ട്. അതിന്റെ രാജ്യപ്പെടുത്താതിരിക്കാൻ കോണം ഞാൻ ഈ സന്ധ്യയിൽ ക്ലാസ് എടുക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത് മാത്രമേ ഉള്ളൂ. സാധാരണ വെള്ളിയാഴ്ച ദിവസം പിസി ഓറച്ചനാണ് അച്ഛൻ്റെ സൗഹൃദത്തിനാ കച്ചൻ ഇന്നലെ ക്ലാസ് എടുക്കുകയുണ്ടായി. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒന്ന് രണ്ട് അധ്യായങ്ങൾ നമ്മുടെ സമയത്തിന്റെ അതിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഒന്ന് രണ്ട് അധ്യായങ്ങൾ എടുത്തുകൊണ്ട് ഞാൻ ഈ ക്ലാസ് പര്യവസാനിപ്പിക്കാം. അതിനോട് ചേർന്ന് നമ്മൾ നമ്മുടെ ഈ വർഷത്തെ കോമ്പറ്റീഷന്റെ പാട്ട് പഠിപ്പിക്കണം എന്ന് ശാന്തമാമ എന്നോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് നമുക്ക് അതൊന്ന് ഓർപ്പിക്കൊണ്ട് നടത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മള് ശമുവേൽ പ്രവാചകന്റെ പുസ്തകം 24 അധ്യായം നമ്മൾ പൂർത്തീകരിച്ചു. നമുക്കറിയാം അതെവിടെയാണ്, എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. ശമുവേലും ദാവീദ് രാജാവും തമ്മിലുള്ള ഒരു വലിയ അനൈത്യതയുടെ ഭാഗമാണ് നമ്മൾ വായിക്കുക. ദാവീദ് രാജാവിന് ദൈവം കൊടുത്ത അഗാധമായ കഴിവിലും നന്മയിലും അസൂയപ്പെട്ട ശമുവേല് ദാവീദിനെ എങ്ങനെയെങ്കിലും നിഗ്രഹിക്കണം എന്നുള്ള താല്പര്യത്തോടുകൂടി അതിന് തക്കം പാർത്ത് പല സ്ഥലങ്ങളിൽ ഓടി നടന്ന് ഈ ശമുവേല് ദാവീദിനെ ഉപദ്രവിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ ജനങ്ങളിൽ വായിച്ചു ഈ വേദഭാഗത്ത് നമ്മൾ ഈ അധ്യായത്തിൽ നമ്മൾ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റിൽ നമ്മൾ വായിച്ചത് അങ്ങനെ അവസാനം ദാവീദ് രാജാവിന് ദാവീദിന് ശൗലിനെ കൊല്ലുവാൻ തക്കവണ്ണമുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നിട്ടും അതിന് ദൈവം ദാവീദിന് മുമ്പാകെ ശൗലിനെ ഏർത്തെറിഞ്ഞു കൊടുത്തിട്ട് പോലും ഒരു അഭിഷിക്തന്റെ മേൽ കൈ വയ്ക്കുന്നത്. കാരണം ദൈവത്തിന്റെ അഭിഷേകം ലഭിച്ച വ്യക്തിയാണ് ശൗല്. അഭിഷിക്തന്റെ മേൽ അയാൾ തെറ്റുകാരനാണെ പോലും അങ്ങയുടെ അയാളെ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ അയാളെ ശിക്ഷിച്ച് അതിൽ കൂടി ആ ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് ഞാൻ യോഗ്യനാവരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ അവസരങ്ങള് നഷ്ടപ്പെടുത്തി ക്ഷമയുടെയും അതുപോലെ സഹനത്തിന്റെയും ഏറ്റവും ഉദാത്തമായ മാതൃക കാണിച്ചു തന്ന ദാവീദിന്റെ ഒരു ചിത്രമാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലെ ലാസ്റ്റിൽ നമ്മൾ വായിച്ചു തീർന്നത്. വീണ്ടും നമ്മൾ വായിക്കുന്നത് ഈ ശൗല് ഇതേ സംഗതി തന്നെയാണ് പിന്തുടരുന്നത്. ശൗല് വീണ്ടും ദാവീദ് രാജാവിനെ പിന്തുടരുന്നതാണെങ്കിൽ തന്നെ അതിനിടയ്ക്ക് സംഭവത്തിന്റെ മറ്റൊരു മാറ്റം നമ്മൾ വരുന്നുണ്ട്. ഒരു ചെറിയ ഒരു ഭാഗം അതിന്റെ അകത്ത് കടന്നു വരുന്നത്. ഇതിന്റെ അകത്ത് കാണുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്, ശൗല് ദാവീദ് രാജാവിനെ കൊല്ലാനുള്ള ദാവീദിന് ശൗലിനെ കൊല്ലാനുള്ള സാധ്യത ഉണ്ടായിരുന്നിട്ടും ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് യുക്തിയോടുകൂടി ദാവീദ് ശൗലിനെ കൊല്ലാതിരുന്നപ്പോഴേ ദാവീദ് പറയുന്നുണ്ട് അങ്ങയെ കൊല്ലാനുള്ള സാധ്യത എനിക്കുണ്ടായിരുന്നിട്ട് ഞാനത് ചെയ്തില്ല, ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് അങ്ങ് എന്തിനാണ് എന്നെ കൊല്ലാൻ നടക്കുന്നത്, ഞാൻ അങ്ങേക്ക് എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ, ഞാൻ വെറും ഒരു കൃതിയല്ലേ കൂഴിയല്ലേ വെറും നിസ്സാരനല്ലേ, ഇസ്രായേലിന്റെ മഹാരാജാവ് ശൗല് ഇങ്ങനെ നിസ്സാരനായ ഒരാളെ തേടി നടക്കുന്നത് അങ്ങയുടെ ആണ്ഡിത്വത്തിന് തന്നെ അത് പരാജയം വിളിച്ചറിയിക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശൗലിനെ തിരുത്താറായിട്ട് ദാവീദ് ശ്രമിക്കുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് ഈ ശൗല് പറയുന്നുണ്ട്, പശ്ചാത്താപം പോലെ പറയുന്നുണ്ട്, അയ്യോ എന്റെ മകനെ ദാവീദെ നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് അബദ്ധം കൊണ്ട് ഞാൻ ചെയ്തതാണ്, ഇനി ഞാൻ നിന്നെ ഒരിക്കലും ഒന്നും ചെയ്തില്ല, നീ വലിയ വിളിച്ചനാകും കഴിവുള്ളവനാണ് ദൈവാസ്നേഹമുള്ളവനാണ്, നീ നിനക്ക് ഇസ്രായേലിന്റെ രാജ്യം ദൈവം നിനക്ക് തരും, അന്നേരം നീ എന്നെ എന്റെ കുടുംബങ്ങൾക്ക് ഓർക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഗംഭീരരായിട്ടാണ് ഈ ശൗല് തിരിയുന്നത്. 25 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മറ്റൊരു കഥയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ശമുവേൽ പ്രവാചകൻ മരിച്ചു, ഇസ്രായേലിന്റെ അവസാനത്തെ ന്യായാധിപനാണ് ശമുവേൽ എന്നറിയാം. ന്യായാധിപനും പുരോഹിതനും പ്രവാചകനും എല്ലാം ആയിരുന്ന ഒരു നെടുന്തൂണായ മനുഷ്യനാണ് ശമുവേൽ പ്രവാചകൻ. അവസാനം ശമുവേൽ പ്രവാചകൻ അവിടെ മരിക്കുകയാണ്. അതിനുശേഷം ഇസ്രായേലൊക്കെ ഒരുമിച്ച് കൂടി അവനെ കുറിച്ച് വിലപിച്ചു. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ശൗലിന്റെ ശമുവേൽ പ്രവാചകന്റെ ദേഹവിയോഗം എന്ന് പറയുന്നത് അത് വലിയ ഒരു നഷ്ടമായിരുന്നു. കാരണം അവരെ വളരെ ആത്മീയവാദിയിൽ നടത്തിയ ഒരു ധീരനായ ആത്മീയ പിതാവായിരുന്നു ശമുവേൽ പ്രവാചകൻ. അതുകൊണ്ട് തന്നെ ജനങ്ങൾ മുഴുവൻ അദ്ദേഹം വളരെ ദിവസങ്ങളോളം ഈ ശമുവേൽ പ്രവാചകനെ ഓർത്ത് വിലപിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. രാമയില് അദ്ദേഹത്തിന്റെ അവന്റെ വീട്ടിനരികെ തന്നെ അവനെ അടക്കം ചെയ്തു. കാരണം അന്ന് ഈ പൊതു ദേവാലയങ്ങളോ അങ്ങനെയുള്ള സാധ്യതകളോ ഇല്ലാത്തത് കൊണ്ട് അവരുടെ സാന്നിധ്യം ഇവിടെ കൂടെ ഉണ്ടായിരുന്നു, അവരെയാണ് അവരെ അടക്കം ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു ദാവീദ് പുറപ്പെട്ട് പാരാൻ മരുഭൂമിയിൽ പോയി പാർത്തു. കർമ്മയിലെ വ്യാപാരമുള്ള ഒരു മാവോലിൻ ഉണ്ടായിരുന്നു. അവിടെ മറ്റൊരു കഥയാണ് നമ്മളെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സംഭവമാണ്. ഈ മാവോലിൻ മഹാധനികനായിരുന്നു, ഒരുപാട് പിന്നെ ചെമ്മരിയാടുകളും കോലാടുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ആടുപാടുകളും അതുപോലെ തന്നെ ശുശ്രൂഷിക്കാൻ ആളുകളും ഒക്കെ ഉള്ള ഒരു ധനികനായ മനുഷ്യനായിരുന്നു ഈ മനുഷ്യൻ. അയാളുടെ പേര് നാബാലെന്ന, നാബാലനായുടെ പേര്. അയാളുടെ ഭാര്യയുടെ പേര് അബീഗായിൽ എന്ന, അബീഗായിൽ. ഒരുപക്ഷെ നിങ്ങൾക്ക് അത് വളരെ എല്ലാം വളരെ സുഗുചിതമായ ഒരു സംഭവമായത് എങ്കിലേ വളരെ ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തെ പരിശോധിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ സത്യത്തിൽ ഈ നാബാലും അബീഗായിലും ഭാര്യാഭർത്തക്കന്മാരാണ്. പക്ഷെ സ്വഭാവത്തിൽ യാതൊരു പൊരുത്തവും ഇല്ലാത്ത രണ്ടാളുകളായി ഈ അബീഗായിലും നാബാലും. നമുക്ക് അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടോ നമ്മുടെ ഇടയിൽ? ഇപ്പൊ കുടുംബജീവിതം നയിക്കുമ്പോഴും ഭാര്യയുടെ ഭർത്താവിന്റെ സ്വഭാവം രണ്ടും രണ്ടും ദ്രോഹത്തില്ല. ചില കുടുംബത്തിലെ ഭാര്യമാർ നല്ലവരാണെങ്കിലും ഭർത്താക്കന്മാര് എപ്പോഴും ഇങ്ങനെ കുടുംബത്തിലെ കലഹവും മോശ സ്വഭാവം കാണിക്കുന്നവരായിരിക്കും. എന്നാൽ ചില കുടുംബത്തിലെ ഭർത്താക്കന്മാർ നല്ല ശാന്തശീലയുള്ളവരും ദൈവാസനമുള്ളവരാണെങ്കിൽ ഭാര്യമാർ നേരെ തിരിച്ച ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കലവര കൂട്ടുകയും വടക്കൊണ്ടാക്കുകയും ചെയ്യുന്ന ഭാര്യമാരുണ്ട് എന്ന് പറയുന്ന അതേ അവസ്ഥയാണ് ഈ നാബാലിന്റെ അബീഗായിലിന്റെ കുടുംബ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത. ഈ നാബാലിനെ പറ്റി നമ്മൾ പിന്നെ പറയുമ്പോഴേ അയാൾക്കറിയാം അയാളെ ഒരു നിഷ്ഠൂ അയാളെ പറ്റി പറയുന്നത് അവനോ നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമായിരുന്നു. ഹലോ ഹലോ, എന്തൊരു പ്രയാസം ഉണ്ടോ കേൾക്കുന്നതിന്? ഹലോ
കേട്ടോ?
ഓക്കെ, അടക്കയിലെ സംസാരം വന്നു. അവൻ കാലേബ് വംശക്കാരനായിരുന്നു, കാലേബ് വംശക്കാരനായിരുന്നു ഈ നാബാല്. വളരെ നിസ്തൂരനും ദുഷ്കർമ്മിയുമായിരുന്നു, അങ്ങനെ ദൈവവുമായിട്ട് വല്ല ബന്ധമുള്ള ആളോ ഒന്നുമല്ല, ക്രൂരത ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, ആർക്കും സഹായിക്കാൻ തക്കവണ്ണം മനസ്സുള്ള വ്യക്തിയൊന്നുമല്ല ഈ നാബാല്. ആടുകളെ രോമം കത്രിക്കുന്ന ഒരു അടിയന്തര ഉദ്യോഗസ്ഥനുണ്ടെന്ന് ദാവീദ് കേട്ടു. ആടുകളെ കത്രിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ നല്ലവരെല്ലാം ആടുകളെ ഇവർക്ക് കിട്ടും. നല്ലയിടം ആടുകളെ ഒക്കെ കിട്ടുമ്പോൾ അതിനെ അവര് അവരുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുകയും അല്ലെങ്കിൽ അത് ആരാധനാ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അത് അത് ഭക്ഷണത്തിനായിട്ടൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ലയിനം ജന്തുക്കൾ അവർക്ക് കിട്ടും. അപ്പൊ ഇത് ഇതറിഞ്ഞുകൊണ്ട് അപ്പൊ ദാവീദ് രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരവസ്ഥയാണ്. മരുഭൂമിയിൽ കൂടി ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ് പാരാൻ മരുഭൂമിയിൽ കൂടി ദാവീദും. ദാവീദ് രാജാവ് തന്നെയല്ല, തന്റെ ഭാര്യ തന്റെ പരിചാരകരുണ്ട്, കൂടെയുള്ള സഹപ്രവർത്തകരുണ്ട്, ഇങ്ങനെ വലിയൊരു ഗണം ഈ ദാവീദിന്റെ കൂടെ ഉണ്ട്. ഇവരെല്ലാവരും ഇങ്ങനെ ഈ ശൗലിനെ ഭയന്നുകൊണ്ട് പല സ്ഥലങ്ങളും മാറി മാറി ഒളിത്താവളങ്ങളായിട്ട് ഇങ്ങനെ താമസിച്ച് അലഞ്ഞു പിടിച്ച് നടക്കുക. അപ്പൊ ഈ ഇതിനെ അറിയുന്ന ഈ ഘട്ടത്തിൽ അവർക്ക് ഈ സുഭിക്ഷമായിട്ട് ഭക്ഷണം കിട്ടുകയോ അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യ കാര്യങ്ങൾ നടക്കാനൊക്കെ വെള്ളം കുടിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയല്ല അവരുടെ ആ യാത്രയെന്ന് പറഞ്ഞാൽ. ഉടമ്പ് നടക്കാതിരിക്കാം. ദാവീദിന്റെ ഒരു ഗതികേട് എന്ന് പറയുന്നത് ജീവനെ ഭയന്നുകൊണ്ട് ഇങ്ങനെ ഉയർന്നു നടക്കുന്ന ഒരു അനുഭവത്തിൽ കൂടി ദാവീദ് ഇങ്ങനെ യാത്രയാവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നാവാല് രോമം കത്തിരിക്കുന്ന ഒരു അടിയന്തര മന്ത്രങ്ങൾ കേട്ടുകൊണ്ട് ഈ ദാവീദ് തന്റെ ഇടയന്മാരെ അവിടെ അയക്കുകയാണ്. തന്റെ ദാസരെ അവിടെ അയച്ചിട്ട് അവരോട് പറയുന്നു, അവരുടെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ നിനക്ക് ഞാൻ രോമം കത്തിരിക്കുന്നവന്റെ വിതരണം ഞങ്ങൾ അറിഞ്ഞു. നിന്റെ ആളുകൾ പലപ്പോഴും നർമ്മയിൽ ഞങ്ങളോട് താമസിച്ചു. താമസിച്ച സമയത്ത് ഞങ്ങൾ ഒരു ശല്യം അവർക്ക് ഉണ്ടായില്ല. മാത്രമല്ല ഞങ്ങൾ ഒത്തിരി അവരെ കരുതി. എന്ന് പറഞ്ഞാൽ നാബാലിന്റെ ആൾക്കാരെ ഒരിക്കല് ദാവീദിന്റെ സമീപത്ത് ഒരുമിച്ച് താമസിക്കുമ്പോൾ ദാവീദിന്റെ കൂടെയുള്ള ആളുകളൊക്കെയും അവരെ കരുതുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങളും ഒക്കെ ഇങ്ങനെ അവരോട് ഓർപ്പിക്കാനായിട്ട് നാബാലിനെ ഓർക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുക. ഞങ്ങൾ ഒത്തിരി അവർക്ക് വേണ്ടി സഹകരിച്ചവരാണ്, ഞങ്ങൾ ഒരു ദോഷം ചെയ്തിട്ടില്ല. തന്നെയല്ല, നിന്റെ ബാല്യക്കാരെ എന്റെ ബാല്യക്കാരോട് എന്ത് ചോദിച്ചാലും ഒരു വഴിയുമില്ലാതെ ദാവീദിന്റെ ബാല്യക്കാരെ അവർക്ക് ചെയ്തു കൊടുത്തു. അങ്ങനെ പണ്ടത് ചെയ്ത ചില സ്നേഹബന്ധങ്ങളൊക്കെ ഇങ്ങനെ ദാവീദ് രാജാവിന്റെ ആളുകളൊക്കെ ഇങ്ങനെ ഈ നാബാലിനോട് പറയുക. അതുകൊണ്ട് ഞങ്ങളെ ദാവീദ് ഞങ്ങളെ ഇങ്ങനെ അയക്കുക, ഞങ്ങളെ ഏകമാർ ഞങ്ങളെ അയച്ചത് നിന്റെ പക്കല് നല്ല പിന്നെ ആളുകളും ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നിന്റെ കയ്യിൽ വരുന്നത് അടിയങ്ങൾക്കും നിന്റെ മകനായ ദാവീദിന് തരണമേ എന്ന് അവരോട് പറയും. എന്നുവെച്ചാൽ ശരിക്കും ദാവീദ് രാജാവ് ഈ വലിയ യോദ്ധാവാണെങ്കിൽ പോലും ഈ നാബാലിനോട് വളരെ ബഹുമാനപൂർവ്വമാണ് അവർ പറയുന്നത്. നിനക്കത് നിന്റെ നന്മയുണ്ടാകും, നിന്റെ നല്ലയിനം ആടുകളും ആടുകളൊക്കെ വരുമ്പോൾ അതിൽ നിന്നും ഞങ്ങൾക്കും നൽകണമേ, നിന്റെ മകനും ദാസനുമായ ദാവീദിന് നൽകണമേ എന്നുള്ളൊരു വലിയ താഴ്മ മനോഭാവത്തോട് റിസ്പെക്ട് ചെയ്യുക ചെയ്തു. പക്ഷെ ഇത് കേട്ടപ്പോഴത്തേക്ക് ദുഷ്ടനായ നാബാല് അഹങ്കാരം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിക്കുന്നു. നാബാല് ദാവീദിന്റെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദാവീദ് ആരാ, ഇഷായുടെ മകൻ ആരാ, യജമാനെ വിട്ടു പോയിട്ട് ദാസന്മാർ ഇക്കാലത്ത് വളരെയുണ്ട്. ഞാൻ എന്റെ അപ്പവും വെള്ളവും എന്റെ ആടുകളെ രോമം കത്തിരിക്കുന്നവരൊക്കെ ഒരുക്കിയിരിക്കുന്ന മാംസവും എടുത്ത് എവിടുത്തുകാരെന്ന് അറിയാത്തവർ കൊടുക്കും എന്ന് പറഞ്ഞു. ശരിക്കും ദാവീദിനെ പുച്ഛിച്ച് നല്ല രീതിയിൽ ദാവീദ് പണ്ട് ചെയ്ത സഹായങ്ങളൊക്കെ മറന്നുകൊണ്ട് ദാവീദിനെ പുച്ഛിച്ച് നല്ല രീതിയിൽ ഈ ദാവീദിനെ അദ്ദേഹം കളിയാക്കി ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തു. നമുക്കറിയാം നമ്മുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ ആളുകളുണ്ടല്ലോ. നമ്മൾ പണ്ടൊക്കെ ഒരുപാട് സഹായിച്ച ആളുകള് ഇന്ന് അവർക്ക് ചില ഉയർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ നമ്മളെ സഹായിക്കാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അതൊന്നും ചെയ്യാതെ നമ്മളെ പിന്നെ നെഗ്ലക്ട് ചെയ്യുന്ന ഒഴിവാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ ഉണ്ടാകും. നമുക്കറിയാം ഞങ്ങളെ ആൾക്കാർക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. പോട്ടെ, ഞാനത് ജസ്റ്റ് ചിന്തിക്കാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ടായി. ദാവീദ് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ഉടനെ ദാവീദിന്റെ ബാല്യക്കാർ പറഞ്ഞ വിവരമൊക്കെയും അവരോട് അറിയിച്ചു. അപ്പോൾ ദാവീദിന്റെ ആളുകൾ എല്ലാവരും വാൾ അരക്കി വെട്ടിക്കൊള്ളുന്നു പറഞ്ഞു. അവർ എല്ലാവരും വാൾ അരക്കി വെട്ടി, ദാവീദും വാൾ അരക്കി വെട്ടി. ഏകദേശം 400 പേർ ദാവീദിന്റെ പിന്നാലെ പുറത്തു പോയി. 200 പേർ സാമാന്യങ്ങളുടെ അടുത്ത് പാർത്തു. എന്നാൽ ബാല്യക്കാരൻ ഒരുവൻ നാബ. അപ്പൊ ഉടനെ ദാവീദിന് ഇത് കേട്ടപ്പോഴത്തേക്ക് കരിച്ചമായി. കാരണം താൻ ഇത്രയും സഹായിച്ച അല്ലെങ്കിൽ ഇത്രയും കരുതിയ ഒരു വ്യക്തി തനിക്കൊരു ആവശ്യഘട്ടം വന്നപ്പോൾ തന്നെ കുത്തിച്ചു തള്ളിയപ്പോഴ ഈ ദാവീദിന്റെ കോപം അവിടെ ശക്തമായി പകരുകയാണ്. പറഞ്ഞ ദാവീദ് തന്റെ കൂടെയുള്ള 600 പേരിൽ 200 പേരെ തന്റെ സാമാനുകളും മറ്റുമൊക്കെ സൂക്ഷിക്കുന്നതിനായിട്ട് നിയോഗിച്ചിട്ട് ബാക്കിയുള്ള 400 പേരെയും കൊണ്ട് ഈ നാബാലിനെ ഇല്ലാതാക്കാനുള്ള കോണം ദാവീദ് നടന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സംഭവമൊക്കെ നടക്കുമ്പോഴ് ഈ നാബാലിന്റെ ഭാര്യ അബീഗായിൽ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ദാവീദ് ഈ സംഭവം ബാല്യക്കാരിൽ ഒരു നാബാലിന്റെ ഈ സംഭവങ്ങളെല്ലാം ബാല്യക്കാരിൽ ഈ നാബാലിന്റെ ബാല്യക്കാരിൽ ഒരുവന ഇതാവും അവരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അയാൾ. ഈ ദാവീദിനോട് ദാവീദ് അയാളോട് ആവശ്യപ്പെടുന്നതും അതുപോലെ തന്നെ ദാവീദ് ഇയാള് ദാവീദ് നെഗ്ലക്ട് ചെയ്യുന്നതും പിന്നീട് ദാവീദ് ഇവർക്കെതിരെ ഇങ്ങനെ പുറപ്പെടാൻ പോകുന്നതും ഒക്കെ ഈ ബാല്യക്കാരൻ അറിഞ്ഞിട്ട് ഈ അബീഗായിലോട് പറയുന്നുണ്ട്. ദാവീദ് നമ്മുടെ യജമാനന് വന്ദനം ചൊല്ലുവാൻ മരുഭൂമിയിൽ നിന്ന് ദൂതന്മാരെ അയച്ചു, അവനും അവരെ സഹായിച്ചയച്ചു. എന്നാൽ ആ പുരുഷന്മാർ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവരായിരുന്നു. ഞങ്ങൾ വയലിൽ അവരുമായി സഹവാസം ചെയ്തിരുന്ന കാലത്ത് ഒരിക്കലും അവർ ഞങ്ങൾ ഉപദ്രവിച്ചില്ല, ഞങ്ങൾക്കൊന്നും കാണാതെ പോയിട്ടില്ല. ഞങ്ങൾ ആടുകളെ മേയിച്ചുകൊണ്ട് അവരുടെ കൂടെ ആയിരുന്നപ്പോഴൊക്കെ ഈ രാവ് പോലും അവർ ഞങ്ങൾക്ക് ഒരു മതിലായിരുന്നു. അപ്പം അന്ന് ഈ ശരിക്കും ഈ നാബാലിന്റെ കൃത്യന്മാരിൽ ഒരാളായ ഈ വ്യക്തി അധികാരി നാബാലിന് വിവരം ഇല്ലാത്തതുകൊണ്ട് അയാളോട് പറയാതെ അധികാരികളുടെ അയാളുടെ ഭാര്യയോട് ചെന്ന് പറയുകയാണ്, ഞങ്ങൾ പണ്ട് ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ ഈ ദാവീദിന്റെ ആളുകൾ ഞങ്ങൾ മതിലായിരുന്നു എന്ന് പറഞ്ഞത്. മതിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സംരക്ഷണമായിരുന്നു. മറ്റു ശത്രുക്കളൊക്കെ വരുമ്പോഴും അവരെ ഞങ്ങളെ സഹായിക്കത്തക്ക വണ്ണം ഞങ്ങൾക്ക് ചുറ്റും ഒരു കാവലുപോലെ ഞങ്ങൾ ഒരുപാട് ഞങ്ങളുടെ ജീവനെ സംരക്ഷിച്ച ഒരു വ്യക്തിയാണ് ദാവീദും തന്റെ കൂടെയുള്ളവരും. അങ്ങനെയുള്ള ഈ വ്യക്തി ഒരു ആവശ്യവുമായ നിസ്സാരമായ ഒരു ആവശ്യത്തിന് നമ്മുടെ യജമാനന്റെ അടുത്ത് വന്നപ്പോഴും അല്ലെങ്കിൽ നിന്റെ ഭർത്താവിന്റെ അടുത്ത് വന്നപ്പോഴും അദ്ദേഹത്തെ പുച്ഛിച്ചു തള്ളി. ദാവീദോ അത് അറിഞ്ഞുകൊണ്ട് വളരെ ക്ഷുഭിതനായി നാബാലിനെ കൊല്ലുവാൻ തക്കവണ്ണം പിന്നെ വരുന്നു എന്ന് പറഞ്ഞു. വളരെ ബുദ്ധിമതിയായ ഒരു സ്ത്രീയാണ് ഈ അബീഗായിലെ. ഉടനെ ഈ കാര്യങ്ങൾ അവര് ഗ്രഹിച്ചു എന്നുള്ളതാണ്. തന്റെ ഭർത്താവിന്റെ പോഷത്വവും ദാവീദിനോട് ചെയ്ത വഞ്ചനയും ഒക്കെ ഈ സ്ത്രീ അതിന്റെ ഭീകരതയൊക്കെ ഈ സ്ത്രീ വളരെ ഗ്രഹിച്ചു. ഗ്രഹിച്ചു എന്ന് കണ്ടാൽ അറിയാവാം. ഉടനെ ഇത് കേട്ടുകൊണ്ട് അവള് ഭക്ഷണവും മറ്റു സാധനങ്ങളും സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് ഈ ദാവീദിന്റെ അടുത്തേക്ക് അവിടെ പോവുകയാണ്. അവിടെ ഉടനെ അബീഗായിൽ 200 ശേഖപ്പവും 2 ദിവസം വീഞ്ഞും പാചകം ചെയ്ത് 5 ആടും 5 പറ മതിൽ 100 ഉറക്കമുന്തിരിക്കുലയും 200 അടിയന്തരം എടുത്ത് കഴുതപ്പയത്ത് ഒരു ബാല്യക്കാരോട് നിങ്ങൾ എനിക്ക് മുമ്പാലെ പോകുക, ഞാൻ പിന്നാലെ വരുന്നു എന്ന് പറഞ്ഞു. തന്റെ ഭർത്താവായ നാബാലിനോട് അവൾ ഒന്നും അറിയിച്ചതല്ല, ഭാര്യ ഭർത്താവ് ഒന്നും അറിയിച്ചില്ല താനും. അവൾ കഴുതപ്പുറത്ത് കയറി മലയുടെ മറവിൽ കൂടി ഇറങ്ങിച്ചെല്ലുമ്പോൾ ദാവീദും അവന്റെ ഉള്ള ആളുകളും അത് നേരെ വന്നു. വളരെ ബുദ്ധിപൂർവമായിട്ട് ഈ സ്ത്രീ അവിടെ പറയുന്നുണ്ടല്ലോ തന്റെ ഭർത്താവിനോട് ആ സ്ത്രീ അത് അറിയിച്ചില്ല. വളരെ ചിന്തിക്കേണ്ട കാര്യമല്ലേ. വാസ്തവത്തില് ഒരുപക്ഷെ ഭർത്താവിനോട് ഈ കാര്യം ഈ സ്ത്രീ അറിയിച്ചിരുന്നെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? ദാവീദ് വന്ന് ഇയാള് ഒരിക്കലും ഈ സ്ത്രീയെ അനുവദിക്കത്തില്ല ദാവീദിനോട് ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുക്കാനായിട്ട്. അത് കൊടുക്കുക അതിന്റെ പക്ഷേ ഈ സ്ത്രീക്ക് അതിന്റെ ഭീകരത അറിയാം. അത് കൊടുക്കാതിരുന്നാൽ ദാവീദ് വന്ന് അവരെ കൊല്ലും, ഇയാളെ കൊല്ലും, ഭർത്താവിനെ നശിപ്പിക്കും. അതെല്ലാം കീഴടക്കുന്നു ഈ സ്ത്രീക്ക് അവർ ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ത്രീ ഭർത്താവിനോട് പറയാതെ വാസ്തവത്തിൽ തെറ്റാണ് ഭർത്താവിനോട് പറയാൻ പോകാൻ പറഞ്ഞത്. പക്ഷേ ഭർത്താവിന്റെ ജീവനെ കരുതുകയായിരുന്നു ഈ സ്ത്രീ ചെയ്തത്. വളരെ ബുദ്ധിമതിയായ സ്ത്രീയാണ് അവൾ. ഭർത്താവിനോട് പറയാതെ അവർ നേരെ താഴ്വറയിൽ വന്ന് ദാവീദ് രാജാവിന്റെ ഇടത്തിയിരുന്നുണ്ട്. മരുഭൂമിയിൽ അവരുണ്ടായിരുന്ന ഒക്കെയും അവിടെ ഇതാ ദാവീദ് അവന്റെ ആളുകളും അവരുടെ നേരെ വരുന്നു. അവൾ അവരെതിരേച്ചു. എന്നാൽ ദാവീദ് മരുഭൂമിയിൽ അവരുണ്ടായിരുന്ന ഒക്കെയും ഞാൻ വെറുതെ അല്ല കാത്തത്, അവന്റെ ഭാഗം ഒന്നും കാണാതെ പോയതുമില്ല, അവരോ നന്മയ്ക്ക് പോകാൻ എനിക്ക് ചെന്ന ചെയ്തു. ദാവീദ് ഈ സ്ത്രീയോട് പറയാണ് നാബാലിനെ പറ്റിയ പറയാൻ, അവരെനിക്ക് നന്മ അവന്റെ മരുഭൂമിയിൽ അവന് വാർത്ത ഒരു കുറവ് അവന് വന്നില്ല, ഞാൻ അവനെ സംരക്ഷിച്ചു, പക്ഷെ അതൊക്കെ വെറുതെ ആയിപ്പോയി, എനിക്കൊരു വീഴ്ച വന്നപ്പോഴവൻ സഹായിച്ചില്ല എന്ന് പറഞ്ഞു. ഉടനെ ഈ സ്ത്രീ ദാവീദിന്റെ കാൽക്കൽ വീണിട്ട് കരഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, ക്ഷണത്തിൽ കടുപ്പുറത്തു നിറങ്ങി ദാവീദിന് മുമ്പ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവൾ അവന്റെ കാൽക്കൽ വീണ് പറഞ്ഞത്, യജമാനെ കുറ്റം എന്റെ മേലിരിക്കട്ടെ, അടിയിലൊന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ, അടിയിലെ വാക്കുകളെ കാത്തറേ, ദുഷ്ടഭാവിയായി നാബാലിനെ യജമാനൻ ധന്യമാക്കരുത്, അവൻ തന്റെ പോർ പോലെ തന്നെയാകുന്നു, നാബാൽ എന്നല്ലോ അവന്റെ പേര്, പോഷത്തെ മാത്രമേ അവന്റെ പക്കലുള്ളത്, അടിയനോ യജമാനൻ അയച്ച ബാല്യക്കാരെ കണ്ടിരുന്നില്ല, അങ്ങനെ യജമാനെ യഹോവയാണ് നിന്നാണ് രക്തപാതകവും സ്വന്തം കയ്യാൽ പ്രതികാരവും ചെയ്യാതെ കൊണ്ട് യഹോവ നിന്നെ തടുത്തിരിക്കുന്നു. ഞാൻ സമയത്തിന്റെ പരിമിതിയോട് ഞാൻ കൂടുതൽ വായിച്ചിട്ടില്ല. ശരിക്കും വളരെ വിവേകത്തോടും ബുദ്ധിയോടും പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണ് ഈ അബീഗായിൽ കാണുന്നത്. ഞാൻ നമ്മുടെ കുടുംബത്തിൽ വസിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഇത്രയും വിവേകവും തിരിച്ചറിവും പക്വതയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്താ അനുഗ്രഹമായിട്ട് കുടുംബം പോയതായിരുന്നു. ഈ സ്ത്രീ ചെയ്ത ഒരു ബുദ്ധി എന്നറിയാം. അവള് ചെയ്തത് വേണമെങ്കിൽ ഈ സ്ത്രീക്ക് ഈ സംഭവം അറിഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി തന്റെ ഭർത്താവുമായിട്ട് ഉഗ്ര വഴക്കുണ്ടാവുമായിരുന്നു അല്ലേ? ഉഗ്ര വഴക്കുണ്ടാക്കാമായിരുന്നു. നിങ്ങൾക്കൊരു മനസ്സിന് തീരെ ബോധമില്ലേ, ദാവീദ് അന്ന് നിങ്ങളെ സഹായിച്ചതിന്റെ ഒരു ആവശ്യം സഹായിക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ ആ സ്ത്രീക്ക് അറിയാം ഇങ്ങനെ പറഞ്ഞാലും അയാൾക്ക് യാതൊരു മാറ്റവും വരത്തില്ല. അപ്പൊ അവര് ചെയ്യുന്നതെന്നറിയാവോ, അയാളെ കുണലോടിച്ചിട്ട് കാര്യമില്ല, പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഇയാളെ ശിക്ഷിക്കുന്നതാരോ അവിടെ ചെന്ന് അപേക്ഷിക്കുക. അവിടെ ചെന്ന് അപേക്ഷിച്ചാൽ അയാൾ അത് കേൾക്കും എന്നൊരു ബോധ്യം ഈ സ്ത്രീക്കുണ്ടായിരുന്നു. ഇത് നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാം അല്ലേ. ഈ ചില ഭർത്താക്കന്മാർക്ക് യാതൊരു വിവരവും ഇല്ല, എന്തു പറഞ്ഞാലും അവർ തലയിലോട്ട് കയറത്തില്ല. അപ്പൊ എന്ത് പറഞ്ഞാലും തലയിൽ കയറാത്ത ഭർത്താക്കന്മാരെ ഗുണദോഷിച്ച് നന്നാക്കുന്നതിന് പകരം ദൈവത്തോടുകൾ കൂടുതൽ കൂടുതൽ അവർക്ക് വേണ്ടി നോമ്പ് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. നമുക്കറിയാം ഈ മദ്യപിക്കുന്ന ചില മനുഷ്യരുണ്ട്, ഇവർ മദ്യപിച്ച് വരുമ്പോഴത്തേക്ക് ഈ ഭാര്യ എന്ത് ചെയ്യുന്ന അറിയാമോ, അവർ മദ്യപിച്ചിട്ട് ചെയ്യുന്നത് ഈ ഭാര്യ മദ്യപിക്കാതെ ചെയ്യും. ഞാൻ ആ പറഞ്ഞ അർത്ഥം മനസ്സിലായതുകൊണ്ടല്ലേ, ഈ ഭർത്താവ് മദ്യപിച്ചിട്ട് ചെയ്യുന്നത് ഭാര്യ മദ്യപിക്കാതെ ചെയ്യും. പക്ഷെ ഈ ഫലം രണ്ടും ഒന്ന് തന്നെയാണ്, അയാൾ ചെയ്യുന്നതും ഇവിടെ ചെയ്യുന്നതും ഫലം ഒന്ന് തന്നെയാണ്. അപ്പൊ സംഭവിക്കുന്നത് തന്നെ സമാധാനത്തിന് പകരം അസമാധാനം ഉണ്ടാകുന്നത്. മദ്യകാലം ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ, അല്ലെ മറ്റെന്ത് പ്രശ്നങ്ങൾ വായിക്കട്ടെ. അപ്പൊ ഈ കലഹം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാതെ പോകും. അതൊരു ഒരു പത്ത് പ്രാവശ്യം 25-50 പ്രാവശ്യം ഉണ്ടായാലും ഈ ഫലത്തിന് യാതൊരു മാറ്റവും ഇല്ല. അതേസമയം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഭർത്താവിനെ അല്ലെങ്കിൽ ഈ വിവരമില്ലാത്തവനെ ഉപദേശിക്കുന്നതിന് പകരം ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി കണ്ണുനീരൊഴിച്ച് പ്രാർത്ഥിച്ച് ഒക്കെ അതിനുവേണ്ടി ദൈവത്തോട് പറഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ ഫലം ഉണ്ടാകും. അതുതന്നെയാണ് ഇവിടെ ഈ അബീഗായിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയുടെ. ആ സ്ത്രീയുടെ വിവേകത്തിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ സാധ്യതയാണ് നമ്മളിവിടെ കാണുക. കാരണം അവ ഭർത്താവിന്റെ അടുത്ത് പോയി ഒരു യാതൊരു കാര്യം മനസ്സിലാകാത്ത അങ്ങയുടെ അടുത്ത് പോയി വഴക്കുണ്ടാക്കുന്നതിനേക്കാൾ നല്ലവർക്ക് മനസ്സിലായി. അതിലും ഗുണം ചെയ്യുന്നത് ദാവീദിന്റെ അടുത്ത് പോയി കരഞ്ഞാല് അയാൾക്ക് വിവരമുണ്ട്, അയാൾ അത് കേൾക്കുന്നറിയാം. അങ്ങനെയാണ് ഈ സ്ത്രീ പോയി ദാവീദിന്റെ മുമ്പാകെ എന്നിട്ട് ദാവീദിനോട് വളരെ നയപരമായിട്ടാണ് അവർ പറയുന്നത്. നീ അവനെ കൊല്ലല്ലേ തിന്നലേന്നല്ല പറയുന്നത്. അവന് യാതൊരു എന്റെ ഭർത്താവ് യാതൊരു വിവരമുള്ള ആളല്ല, അദ്ദേഹത്തിന്റെ പേര് തന്നെ അങ്ങനെയാണല്ലോ. നീ അവനോട് ക്ഷമിക്കണം അവന് ചെയ്തത്. അവനെ ശിക്ഷിക്കുന്നതിന് പകരം നീ അവനെ ശിക്ഷിക്കാൻ പോയി കഴിഞ്ഞാല് അവൻ ആ ശിക്ഷയ്ക്ക് അവനെ അല്ലെങ്കിൽ അവന്റെ രക്തത്തിന്റെ വില നീ ദൈവസന്നിധി കണക്ക് പറയേണ്ടി വരും. അപ്പം അവനെ ശിക്ഷിച്ചുകൊണ്ട് നിനക്കൊരു അവനോട്ട് നന്നാവാനും പോകുന്നില്ല. അവനെ ശിക്ഷിച്ചതുകൊണ്ട് ഒരു പക്ഷേ ദൈവം നിന്നോട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ അവനോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഈ സ്ത്രീയെ ദാവീദിന്റെ വളരെ മനഃശാസ്ത്രമായ ഒരു സമീപനമായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ദാവീദിന്റെ മനസ്സിന് ദാവീദിനെ കൊലപാതകത്തിൽ നിന്ന് സംരക്ഷിക്കുക. ഇതിനോട് ദാവീദ് പറയുന്നുണ്ട്, പിന്നെ ഞാൻ കണ്ട സ്ത്രീകളിൽ ഏറ്റവും വിവേകമുള്ള സ്ത്രീയാണ് നീ. കാരണം ഞാൻ കൊല്ലാൻ നിന്റെ ഭർത്താവ് ചെയ്ത മോഷണത്തിൽ നിന്നെ കൊല്ലാനായിട്ടാണ് വന്നത്. പക്ഷെ നിന്റെ ഈ നിന്റെ അവിടെ പറയുന്നത് ഇതാ ഞാൻ നിന്റെ വാക്ക് കേട്ട് നിന്റെ മുഖം ആവരിച്ചിരിക്കുന്നു. ഈ സമ്മാനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടാണ് ഞാന് വാസ്തവത്തിൽ ഞാൻ അറിഞ്ഞിത്തിരിച്ചത്. നിന്റെ നിന്റെ കുടുംബത്തെ ഒന്നിനെ ശേഷിപ്പിക്കണം പറയുമ്പോൾ എല്ലാം നശിപ്പിക്കാനാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. പക്ഷെ നിന്റെ മുഖം ഞാൻ ആദരിച്ചിരിക്കുന്നു, നിന്റെ വാക്ക് കേട്ട് നിന്റെ മുഖം ഞാൻ ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവളെ സ്വീകരിക്കുകയും ഈ സമ്മാനങ്ങളെല്ലാം അവർക്കും നല്ല സമ്മാനം കൊടുത്ത് അയക്കുകയും ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുക. ഇത് വളരെ നല്ല അബീഗായിലും ഈ അബീഗായിലിന്റെ ഒരു കഥ നമ്മൾ ചിന്തിക്കേണ്ട വളരെ ആവശ്യമാണ്. നമ്മുടെ കുടുംബത്തിൽ ഉള്ള സ്ത്രീകൾക്ക് ഈ അബീഗായിലിന്റെ സ്വഭാവം ഒന്ന് വിവേകത്തോടുകൂടി ഒരു പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്, രണ്ട് ദൈവസന്നിധിയിൽ അത് സമർപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില നല്ല ഗുണങ്ങളുള്ള ചില വ്യക്തിയെ നമ്മൾ ഈ വ്യക്തിയിൽ നമ്മൾ ഇതിനകത്ത് പരിചയപ്പെടുക. പക്ഷെ ഈ അബീഗായിൽ ഇത് പറഞ്ഞ് കേട്ടുകൊണ്ട് ദാവീദ് രാജാവ് താൻ ചെയ്യാൻ ക്രൂരതയെന്ന കാര്യം പിന്മാറി മാറിപ്പോയി. എന്നിട്ട് അവിടെ പറയുന്നുണ്ട് ദാബാന്റെ ഹൃദയം ആനന്ദത്തിലായി, അവൻ നന്നാൽ എതിരുപിടിച്ചിരുന്നു, അതുകൊണ്ട് അവൻ നേരം വിളിക്കുന്ന വിവരമൊന്നും അവനെ അറിയിച്ചില്ല. എന്നാൽ രാവിലെ ദാബാലിന്റെ വീഞ്ഞ് ഇറങ്ങിയ ശേഷം അവന്റെ ഭാര്യ അവരുടെ വിവരം അറിയിച്ചപ്പോൾ അവന്റെ ഹൃദയം അവന്റെ ഉള്ളിൽ നിർജീവമായി അവൻ തല്ലിച്ചുപോയി. കുറച്ചു ദിവസം കഴിഞ്ഞ ശേഷം യഹോ ദാബാലിനെ ബന്ധിപ്പിച്ചു അവൻ മരിച്ചുപോയി. ഇതിന് അവന്റെ ക്രൂരതയ്ക്ക് പകരം ദൈവം അവനോട് ചെയ്തു എന്നുള്ളതാണ്. യഹോ അവനെ ബന്ധിപ്പിച്ചു. ഇത് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പാഠമാണ്. ഈ വാസ്തവത്തിൽ ഈ ദാവീദ് രാജാവായിരുന്നു അവനെ ശിക്ഷിക്കാൻ പോയിരുന്നതെങ്കിൽ ദൈവത്തിന് ദാവീദിനോട് പ്രത്യേകിച്ച് സ്നേഹം ഉണ്ടാകത്തതില്ല. ചിലപ്പം ആ ചെയ്യുന്ന ശിക്ഷയ്ക്ക് ക്രൂരത ആ ക്രൂരതയ്ക്ക് ദാവീദിനോട് ദൈവം ചോദിച്ചേനായിരുന്നു. പക്ഷെ ദാവീദ് ആ സ്ത്രീയുടെ വിവേകത്തോടുകൂടിയ പെരുമാറ്റം കണ്ടുകൊണ്ട് താൻ ചെയ്യുന്ന ക്രൂരതയിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? ദാവീദിനെ ഉപദ്രവിച്ചവനെ അല്ലെങ്കിൽ ദാവീദിനെ നടന്ന ചെയ്യാത്തവനെ ദൈവം ബന്ധിപ്പിച്ചു, ദാവീദിനെ സഹായിക്കുകയും ചെയ്തു. നമുക്ക് എതിരായിട്ട് ആരിലൊക്കെ പ്രവർത്തിക്കുമ്പോഴേ നമ്മൾ അവർക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ പോകാതെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടതിനെ ക്ഷമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ദൈവം അവർക്ക് തക്ക പ്രതിപകരം ചെയ്യും. ഈ നോമ്പിന്റെ ദിനങ്ങളിൽ നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു ഭാഗമായതല്ലേ. നമ്മൾ ഓർത്ത് നോക്കിയാൽ നമുക്ക് നമ്മളെ ഉപദ്രവിക്കുന്ന പലരുമുണ്ട്. പക്ഷെ നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം നമ്മളെ ഉപദ്രവിച്ചവരെ നമ്മൾ തിരിച്ചു പകച്ചിട്ടുണ്ട്, കുറ്റപ്പെടുത്തൽ കൂടി ഉപദ്രവിച്ചിട്ടുണ്ട് നമ്മൾ തിരിച്ച്. അതുകൊണ്ടാണ് നമ്മുടെ ഈ നമുക്ക് ദൈവിക സംരക്ഷണം ലഭിക്കാത്തത്. കാരണം നമ്മൾ തന്നെ നമ്മുടെ രക്ഷയ്ക്ക് കാവൽക്കാരാകാൻ ശ്രമിക്കുമ്പോൾ ദൈവം നമ്മുടെ കാവൽക്കാരാകണമില്ല. അതേസമയത്ത് നമ്മള് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാവൽക്കാരനാകാതെ ദൈവത്തിന് ഫലം ഏൽപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യും, നമ്മുടെ ശത്രുവിനെ പകയ്ക്കുകയും ചെയ്യും, ദൈവം നമ്മളെ കൂടുതൽ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യും. ഇത് വലിയൊരു പാഠമാണ്. നമ്മളൊക്കെ ലൈഫില് നമ്മൾ ചിന്തിക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു പാഠമാണ്. നമ്മൾ ആരെ ശിക്ഷിക്കാൻ നിൽക്കാം, ശിക്ഷ സങ്കീർത്തനത്തിലൊക്കെ ഉടനീളം നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമാണിത്. കാരണം നമ്മൾ ശിക്ഷിക്കാൻ നിൽക്കുക, നമ്മളാരെ രക്ഷിക്കാൻ നിൽക്കാതെ വിധി ദൈവത്തിനെ ഏൽപ്പിക്കുമ്പോൾ ദൈവം നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവരോട് വിധിച്ചോളും. നമ്മളതിനെ പറ്റി ചിന്തിക്കേണ്ട. ഇത് തന്നെയാണ് ഈ ഭാഗത്ത് നമ്മൾ ഈ സമൂഹത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അവസാനം നമ്മൾ കാണുന്നത്, പിന്നീട് നമ്മൾ കാണുന്നത് ഇങ്ങനെ ഈ ഇദ്ദേഹം ദൈവം ദണ്ഡിപ്പിച്ചു, അയാൾ മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്ത്രീ അനാഥയായി ഈ അബീഗയില്. അദ്ദേഹം ഈ തന്റെ വൃത്തിമാരെ ദാവീദിനോട് പറയുന്നു. അത് അറിഞ്ഞുകൊണ്ട് ദാവീദ് ആളെ അയക്കുകയാണ് ഈ അബീഗയിലിനെ തന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുകയാണ്. കാരണം അവിടെ വളരെ ബുദ്ധിമുട്ടിയും ദൈവാശ്രയബോധവും ഭർത്തൃ സ്നേഹമുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ടാണ്. കാരണം ഭർത്താവിന്റെ ജീവന് വേണ്ടി താൻ ഒരുപാട് ശ്രമിച്ചു എന്നുള്ളതാണ് ദാവീദ് കണ്ടത്. ബുദ്ധിപൂർവ്വം പെരുമാറുന്ന സ്ത്രീയുടെ ചിത്രം. ദാവീദ് ആ സ്ത്രീയെ തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും തന്റെ ഭാര്യയായിട്ട് അവളെ കരുതിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ രണ്ട് ഭാര്യ ദാവീദിന്റെ രണ്ട് ഭാര്യമാരെ പറ്റി, ഒന്ന് ഈ അബീഗയിലെ രണ്ട് മറ്റൊരു സ്ത്രീയുമുണ്ട്. അഹിനോവും എന്നെയും തന്റെ ഭാര്യയായിട്ട് കൊണ്ടുവന്നു. രണ്ട് ഭാര്യമാരെ ദാവീദിന് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ശൗലിന്റെ മകൻ മീഖലിനെ ദാവീദിന് വിവാഹം ചെയ്ത് കൊടുത്തിരുന്നെങ്കിലും പിന്നീട് പ്രശ്നങ്ങൾ അങ്ങോട്ട് ഇവിടെ രൂക്ഷമായപ്പോൾ തന്റെ ഭാര്യയായ മീഖലിനെ ശൗല് തന്റെ പിതാവായ ശൗലെന്തെന്നറിയാമോ മറ്റൊരാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ ഉള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ വായിച്ച് പഠിച്ചാൽ മതി. 26 അധ്യായം കൂടെ നമ്മൾ നോക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് പഴയ ഈ ഇത്ര ഭാഗം ഈ നാബാലും അബീഗയിലുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ഭാഗമാണ് നമ്മൾ വായിച്ചത്. 26 അധ്യായം വീണ്ടും ദാവീദിന്റെ കഷ്ടതകൾ ഇങ്ങനെ തുറന്നിട്ട് പോവുക. അനന്തരം ശീശ് ഗിബയയിൽ ശൗലിന്റെ അടുക്കം വന്നു. ദാവീദ് മരുഭൂമിക്കുള്ള അഖീലാക്കുന്നിൽ വിളിച്ചിരിക്കുന്നു പറഞ്ഞു. ശൗൽ എഴുന്നേറ്റ് ദാവീദിനെ തിരയുവാൻ ശീശ് മരുഭൂമിയിലേക്ക് ചെല്ലുകയാണ്. ഇത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു ഭാഗം എന്താണെന്നറിയാമോ? നമ്മൾ തുറന്ന് വായിക്കുമ്പോൾ വീണ്ടും ഈ ശൗല് ദാവീദിനെ പിന്തുടർന്ന് ഇറങ്ങുക. അങ്ങനെ ഇറങ്ങി ഒന്ന് ദാവീദിന്റെ ചാരന്മാരെ ശൗൽ ഇരിക്കുന്ന അവസാനം ഈ ദാവീദ് അവർക്ക് ശൗലെ പാളയം ഇറങ്ങുന്നുണ്ട്. ദാവീദ് തന്റെ ആൾക്കാരെ ഈ ശൗലിന്റെ അടുക്കേക്ക് വിട്ടുകൊണ്ട് ഈ ശൗൽ എവിടെയാണ് ദാവീദിനെ അന്വേഷിച്ച് ഇറങ്ങിയത് എന്നുള്ള സർവ്വ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. അവസാനം ശൗലും രാജാവും ശൗലും തന്റെ കൂടെയുള്ള ആളുകളും തന്റെ പാവറായികളുണ്ട് അഭി അവരൊന്നിച്ച് ഇങ്ങനെ കിടക്കുന്ന അവസരത്തില് ദാവീദ് അറിയുകയാണ് ഈ ശൗലും തന്റെ കൂടെയുള്ള സേനാധിപനായ നേരിന്റെ മകൻ അബ്നേര്, ശൗലും തന്റെ സേനാധിപൻ അബ്നേരും താമസിക്കുന്ന സ്ഥലം ഈ ശൗല് ദാവീദ് കണ്ടുപിടിക്കുന്നു. ദാവീദ് നോക്കുമ്പോൾ ഈ ശൗല് കൈനിലയുടെ നടുവിൽ കിടന്നുറക്കുന്നു. പടജലം അവന്റെ ചുറ്റും പാളയം ഉറങ്ങിയിരിക്കുന്നു. ദാവീദ് ഹിത്യനായ അഹീമേലെക്കിനോടും സെരൂയിയുടെ മകനും യോവാബിന്റെ മകനുമായ അബീസായിയോടും ചോദിക്കുന്നത്, പാളയത്തിൽ ശൗലിന്റെ അടുക്കിലേക്ക് വരാൻ എന്നോടുകൂടെ ആര് പോലും ചോദിച്ചു. രണ്ട് ആളുകളോടാണ് ദാവീദ് ചോദിക്കുന്നത്, ഈ രണ്ട് ആളുകളോട് ചോദിക്കുന്നത്, അഹീമേലെക്കിനോടും അതുപോലെ തന്നെ അബീസായിയോട് ചോദിക്കുന്നുണ്ട്, പാളയത്തിൽ ശൗലിന്റെ അടുക്കിലേക്ക് എന്നോടെ പോരാൻ ധൈര്യം ആർക്കാണ്? കാരണം ആളുകൾക്ക് പേടിയാ ഈ ശൗലിന്റെ അടുക്കുമ്പോഴാണ്. കാരണം ശൗലും കൂടെയുള്ള ആളുകൾ കൊല്ലും അറിയാം. അതുകൊണ്ട് ദാവീദ് എന്നോട് ധൈര്യമായിട്ട് പോരാൻ കഴിവുള്ളവരാരാണ്? അപ്പം അബീസായി പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പോരാമോ, ഞാൻ നിന്നോട് പോരും അബീസായി പറഞ്ഞു. അങ്ങനെ ദാവീദും അബീസായിയും രാത്രി പടജലത്തിന്റെ അടുക്കൽ ചെന്നു. കണ്ടത് ശൗലും വലിയൊരു ജനസമൂഹമുണ്ട് തന്റെ കൂടെ. ദാവീദിനെയും കൂടെയുള്ള കുറച്ച് ആളുകളെ കൊല്ലാനായിട്ട് ഇറങ്ങി നടക്കുകയാണ്. അവരുടെ പടക്കളത്തിലേക്കാണ് ദാവീദും ഈ ദയം കൂടെ പോകുന്നത്, ഈ അബീസായിയുടെ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ദാവീദിന്റെ ശൗലിന്റെ കുന്തം എന്ന് വെച്ചാൽ തന്റെ ആയുധമാണ് അത്, താൻ കടക്കുന്നിടത്ത് ഇങ്ങനെ കുത്തി നിർത്തിയേക്കുക. ദാവീദ് ഉടനെ ഈ അബീസായി പറയുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, നിനക്ക് ദൈവം എന്ന് പറയാൻ വീണ്ടും ഇവരെ നിനക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്, നീ ഇവരെ കൊല്ലാൻ പറയും. വാസ്തവത്തിൽ ദാവീദിന് തന്റെ സേനാധിപന്റെ അല്ലെ കൂടെയുള്ള ആളുകളുടെ സഹപ്രവർത്തകന്റെ നിർദ്ദേശം കേട്ടുകൊണ്ട് ചെല്ലാമായിരുന്നു. ദാവീദ് അത് ചെയ്തില്ല. ദാവീദ് ഇതിന് പ്രത്യേകത ഏതാണ്? നമ്മളൊക്കെ ആണെങ്കിലോ ഈ നമ്മളെന്തെങ്കിലും ക്രൂരത ചെയ്യണോ വേണ്ട എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ക്രൂരത ചെയ്യാനായിട്ട് നമ്മൾ അതിന് തിന്മ ചെയ്യാനായിട്ട് ആരെങ്കിലും നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ ഒരു സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു മടി പോലൊക്കെ ചെയ്യുന്നവരാണ് നമ്മൾ. പക്ഷെ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ട് ദാവീദ് പറയുന്നൊരു ഭാഗം ഇവിടെ പറയുന്നുണ്ട്. അബീസായി ദാവീദിനോട്, ദൈവം നിന്റെ ശത്രുവിനെ ഇന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, ഞാൻ അവനെ കുന്തങ്ങളുടെ ബലത്തോട്ട് ചേർത്ത് കൊണ്ട് കുത്തിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. എന്ന് പറയുന്നു അവനെ ദാവീദ് പറയുന്നുണ്ട്, അവനെ നശിപ്പിക്കരുത്, യഹോവ അഭിഷിക്തന്റെ മേൽ കൈ വെച്ചിട്ട് ആറ് ശിഷ്യനെ ചോദിക്കാതെ പോകും എന്ന് പറഞ്ഞു. ദാവീദ് ഭയപ്പെടുകയാണ്. ഇത് ശൗലിനോടുള്ള ഭയമല്ല, ദൈവത്തോടുള്ള ഭയമാണ്. യഹോവയുടെ അഭിഷിക്തനെ തത്ത് കഴിഞ്ഞാൽ ആർക്കാ ശിക്ഷ കിട്ടാതെ പോകുന്നത്, അതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്നിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ അവൻ വരുത്താനുള്ള ദിവസം വരും, അല്ലെങ്കിൽ അവൻ പടയ്ക്ക് ചെന്ന് നശിക്കും. ഞാൻ യഹോവയുടെ അഭിഷേകത്തിന്റെ മേൽ കൈവപ്പാൻ യഹോവ സംഗതി വരുത്തരുത്. അവൻ പറയുകയാണ് അവൻ എങ്ങനെയെങ്കിലും മരിച്ചത്, പടയ്ക്ക് പോയി മരിച്ചത്, അല്ലെങ്കിൽ യഹോവ അവനെ കൊണ്ടുപോകും. പക്ഷെ ഞാൻ മൂലം എന്റെ കരങ്ങള് ഒരു അഭിഷേകത്തിന്റെ രക്തം ജീവിക്കേണ്ട കോണം ഇടവരരുതെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കൊല്ലാനുള്ള സാധ്യതയുണ്ടായിട്ടും ഈ ദാവീദ് പിന്മാറുന്നതാണ് നമ്മൾ ഈ ശൗലിൽ കാണുന്ന, ദാവീദിൽ കാണുന്ന വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ശരിക്കും ദാവീദിന്റെ വലിയ മഹത്വങ്ങളിൽ ഒന്നാണ് ശത്രുവിനെ കൊല്ലാനായിട്ട് തന്നെ അധികാരമൊക്കെ ഉണ്ട് തനിക്ക് ചെയ്യാനായിട്ട്, ഒരു വഴിയും വേണ്ട. കാരണം അവിടെ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ നാളെ തന്നെ ഈ സൗരനെ കൊണ്ടുകഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ ദാവീദിന്റെ രാജാവാകാം, വലിയൊരു രാജ്യത്തിന്റെ രാജാവാകാം. എത്ര ആളുകൾ ഓടി വരുന്ന നടക്കുക, ഇതെല്ലാം അവസാനിക്കും. കയ്യിലിരിക്കുന്ന വാളെടുത്ത് എത്രയോ പേരെ കൊല്ലാൻ കഴിവ് കാണിച്ചവനാ ദാവീദ്. കയ്യിലിരിക്കുന്ന ആയുധത്തെ ഒന്ന് വെട്ടാനുള്ളതേ ഉള്ളൂ, അവൻ അതോടെ തീർന്നു. പക്ഷെ എന്നിട്ട് ദാവീദ് ചെയ്തില്ല. കാരണം എന്തെന്നറിയാം, യഹോവയെ ഭയന്നുള്ളതാണ്, ദൈവത്തിന്റെ അഭിഷിക്തനെ തൊടാൻ തക്കവെന്നുള്ള ധൈര്യം മഹാനായ ദാവീദിൽ ഇല്ലാതെ പോയി എന്നുള്ളതാണ്. അപ്പൊ ദാവീദിനെ മാറുകയാണ്. പക്ഷെ അവിടെ പറയുന്നുണ്ട്, എടുത്ത് ആരും കണ്ടില്ല, ആര് പറഞ്ഞില്ല, ആരും ഉറങ്ങുന്നില്ല, അവരെല്ലാവരും ഉറങ്ങിയായിരുന്നു. യഹോവയാൽ ഗാഢ, അവിടെ പറയുന്നുണ്ട് കവൻ എങ്ങനെ ഉറങ്ങിയത്, യഹോവയാൽ ഗാഢത്തിൽ അവരുടെ മേൽ വീഴുന്നു. യഹോവയാൽ അവിടെ കൗലങ്ങളിൽ ഉറക്കും ദൈവം പോലും, അതാണ് ദാവീദിന്റെ പ്രത്യേകത. വേണമെങ്കിൽ ദൈവം ഒരു ഗാഢം ഒരു യുദ്ധത്തിന് പരീക്ഷണമായിട്ട് വേണം കാണാനല്ലേ, ഒരു വലിയ ഗാഢമായ ഉറക്കം കൗലിന് കൊടുക്കുന്നത്. ദാവീദിനെ ഈ കൗലിനെ കൊല്ലാനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായി, ദൈവം ഒരുക്കി കൊടുക്കുന്നുള്ളതാണ്. അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടും ദാവീദ് ആ തെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതാണ് ദാവീദിന്റെ മഹത്വം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ചില പറഞ്ഞത് ദൈവ ചില കുറവുകളും തെറ്റുകളും സാഹചര്യങ്ങളും സംഭവിച്ചു അല്ലേ. നമ്മൾ നോമ്പൊക്കെ നോക്കുമ്പോഴേ ചിലരൊക്കെ പറയാനുള്ള കത്ത്, അച്ഛാ ഞങ്ങള് മീൻ കഴിച്ച് ഇറച്ചു പോയി, എന്ത് ചെയ്യാൻ സാഹചര്യം എങ്ങനെ ആയിപ്പോയി. എന്ത് സാഹചര്യമാണ്, സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും തെറ്റ് ഒഴിവാക്കി കാണിച്ച ഒരു മഹാന്റെ ചിത്രമായി ദാവീദ് നമ്മൾ കാണുന്നത് അല്ലേ. നമ്മളൊക്കെ എന്ത് തെറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ എന്ത്, ഞാൻ നോമ്പെന്ന് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ എന്തു ആയിക്കോട്ടെ, നമ്മൾ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോൾ എന്റെ പെട്ടെന്നാണ് ഞാൻ നിങ്ങളൊക്കെ വീണു പോവുക. പക്ഷെ ആ സാഹചര്യം ഉണ്ടെങ്കിലും അതിനപ്പുറമായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിനെ ചവിട്ടി പിന്മാറാൻ തക്കവണ്ണമുള്ള കഴിവ് നമ്മൾ കാണിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ. അതുകൊണ്ടാണ് ഈ വേദപുസ്തകം കണ്ടതിൽ ഏറ്റവും വലിയ മഹാനാണ് ദാവീദ്, ഏറ്റവും വലിയ മഹാന്മാരിലൊരാളാണ് ദാവീദ്. അതുകൊണ്ട് സഭപോലും ദാവീദിനെ വളരെ വളരെ ശ്രദ്ധേയനായിട്ട് വാഴ്ത്തുന്നത്, ദാവീദിന്റെ പ്രാർത്ഥനകളും ദാവീദിന്റെ കീർത്തനങ്ങളും ഒക്കെ അത്രമാത്രം. കാരണം അതുപോലെ ദൈവത്തോട് പാപം ചെയ്ത എന്നാൽ അതുപോലെ ദൈവത്തിന്റെ ദൈവികത തിരിച്ചറിഞ്ഞത് വ്യക്തിയാ. ദൈവികത തിരിച്ചറിവുള്ളത് കൊണ്ടാണല്ലോ ഈ ക്രൂരത ചെയ്യാൻ ഇങ്ങനെ തെറ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ദൈവത്തിന്റെ അഭിഷിക്തനെ, അത് ദൈവത്തോടുള്ള അമിതമായ ഭക്തിയാണ് ദാവീദിലത് കാണുക. അപ്പം ഉടനെ ദാവീദ് പിന്നെ അത് ചെയ്യാതിരുന്നു. അവസാനം ഈ ശൗല് ദാവീദ് മറ്റൊരു സ്ഥലത്ത് നിന്ന് പിന്നെ ഓപ്പോസിറ്റ് സ്ഥലത്ത് നിന്നിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഉടനെ പറയുന്നുണ്ട് ദാവീദിന്റെ കൂടെയുള്ള അബ്നേറിനോട് പറയുന്നുണ്ട്, അബ്നേരെ നീ എന്ത് ചതിയാ ചെയ്തു എന്ന് വെച്ചാൽ ഈ ശൗല് അങ്ങേ കുന്നി നിന്നുകൊണ്ട് ഉറക്ക വിളിച്ചു പറയുക ശൗലിനോടും. അബ്നേരെന്ന് പറഞ്ഞ ശൗലിന്റെ സേനാധിപനാണ്. സേനാധിപനോട് പറയുകയാണ് നീ എന്ത് ചതിയാ ചെയ്തോ, നീ എന്ത് സുരക്ഷിതത്വമാണ് ഈ രാജാവിന് കൊടുക്കുന്നത്. രാജാവ് അവിടെ കടന്നു തുടങ്ങുമ്പോൾ രാജാവിനെ ശത്രുക്കളിൽ സംരക്ഷിക്കാനായിട്ട് ചുമതലപ്പെട്ടവനാ. ഇപ്പൊ ദാവീദിനെ ശത്രുവായിട്ടാണല്ലോ നിങ്ങൾ കാണുന്നത്. അവിടെ ഉറങ്ങരുതുകൊണ്ട് ഈ ശൗലിനെ സംരക്ഷിക്കേണ്ടതിന് പകരം നീ അവിടെ കടന്നു ഉറങ്ങുകയായിരുന്നു. അതുകൊണ്ടല്ലേ ശത്രുവായ ഞാൻ വന്നീ കൊണ്ടു, എനിക്ക് വേണം ദാവീദിനെ ശൗലിനെ കൊല്ലാമായിരുന്നു, ഞാൻ ചെയ്തില്ല. എന്നിട്ടും എന്താണ് ഉത്തരവാദിത്തം നീ പിന്തിരിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് അബ്നേരിനെ ഈ ദാവീദ് കുറ്റപ്പെടുത്തുക. അപ്പൊ അതും ദാവീദിന് വലിയൊരു നന്മയാണ്. അവിടെ നിന്നുകൊണ്ട് ശൗലിനെ എന്താ നീ സംരക്ഷിക്കാ, എന്റെ യജമാനെ നീ എന്നെ സംരക്ഷിക്കാതെന്ന് പറഞ്ഞുകൊണ്ട് ഈ അബ്നേരിനെ കുറ്റപ്പെടുത്താനാണ് അവിടെ ഈ ദാവീദ് ശ്രമിക്കുന്നത്. കാരണം അവിടെ ശൗലിനെ സംരക്ഷിക്കാനുള്ള ഒരു ചിന്തയാണ് ദാവീദിനുള്ളത്. അപ്പം ദാവീദ് പറയുന്നത് അല്ലയോ രാജാവേ, എനിക്ക് കൊല്ലാൻ അവസരം ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല. നീ എന്റെ നന്മയെ കാണണം, നീ എന്താണ് എന്തിനെ പുറത്ത ഒരു ഇസ്രായേലിലെ ഒരു ചെറിയ ചെള്ളിനെയല്ലേ, വെറും ഒരു നിസ്സാരനെ അല്ലേ നീ അന്വേഷിച്ച് പുറപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞൊരു തിരിച്ചറിവ് വീണ്ടും ഈ ദാവീദ് ശൗലിന് കൊടുക്കുക. കാരണം ദാവീദ് ശൗല് പാപം ചെയ്യാതിരിക്കാൻ തക്കവണ്ണം വീണ്ടും ഒരു അറിവ് തിരിച്ചറിവ് ദാവീദ് ശൗലിന് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുക. പക്ഷെ അന്നേരമാണ് ശൗലിന് ഒരു തിരിച്ചറിവ് വീണ്ടും വരുന്നത്. പറഞ്ഞ 21-ാം വാക്യം പറഞ്ഞിട്ടുണ്ട്, അതിന് ശൗല് ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എന്റെ മകനെ ദാവീദെ മടങ്ങി വരിക, എന്റെ ജീവൻ ഇന്ന് നിനക്ക് വിലയേറിയതായി തോന്നിയതുകൊണ്ട് ഞാൻ ഇനി നിനക്ക് ഒരിക്കലും ദോഷം ചെയ്യുകയില്ല, ഞാൻ പോഷത്തം പ്രവർത്തിച്ച് അത്യന്തം തെറ്റിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അല്ല ഇവിടെ ശൗല് ഒരു പശ്ചാത്താപ മനോഭാവത്തിൽ അവിടെ പറയുകയാണ്. പക്ഷെ ഈ പശ്ചാത്താപത്തിനും യാതൊരു അടിസ്ഥാനവുമില്ല. നമ്മൾ വേദോത്സവത്തില് എന്താ നിലനിൽക്കാത്ത സ്ഥിരതയില്ലാത്ത അനുതാപം വലിയൊരു പാപമാണ്. സ്ഥിരതയില്ലാത്ത അനുതാപം, നമ്മൾ ദാവീദ് രാജാവിന്റെ പ്രാർത്ഥന പറ ദൈവമേ വെടിപ്പുള്ള ഹൃദയം നടണമേ, സ്ഥിരതയുള്ള ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു അർത്ഥമില്ല. ഈ അസ്ഥിരമായ സ്വഭാവം ഉണ്ടല്ലോ, അത് നമ്മളെ ഒരുപാട് ദോഷം ചെയ്യും. ഇവിടെ ഈ ശൗലിന്റെ ജീവിതത്തിൽ സംഭവിച്ചതാ, ഇത് വീണ്ടും ഒരു ഏറ്റുമറച്ചതാ ശൗല് നടക്കുന്നത്. അല്ലയോ ദാവീദ് ഞാൻ പാപിയാണ്, ഞാൻ പാപം ചെയ്തു പോയി, ഇതിനെ കൊല്ലാൻ വിചാരിച്ചു, എന്നോട് ശ്രമിക്കണം, ഞാനൊന്നും ചെയ്യത്തില്ല. അങ്ങനൊരു ഏറ്റുപറച്ചിലാ ശൗല് ചെയ്യുന്നത്. പക്ഷെ ശൗലിന്റെ ഈ ഏറ്റുപറച്ചലിന് യാതൊരു ദൈവികതയില്ലെന്നുള്ളതാണ്, ഇതിൽ ഒരു ആത്മീയ ആഴമില്ലെന്നുള്ളതാണ്. അത് ഈ ആഴമില്ലാത്തതുകൊണ്ടാണ് വീണ്ടും ഇത് നമ്മൾ ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് കേട്ടോ. നമ്മളൊക്കെ ഈ നോമ്പിനോട് അനുബന്ധിച്ചൊക്കെ കുംഭസാരിക്കുന്നവരാണ്. നമ്മൾ നോക്കുക, നമ്മുടെ കുംഭസാരത്തിൽ എന്തെങ്കിലും ആഴമുണ്ടോ, എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? നമ്മള് പണ്ട് പോലെ ഏത് പത്താം ക്ലാസ് അല്ലെ ഒരുപാട് ഓർമ്മ വെച്ച കാലം വരെ കുംഭസാരിക്കുക, പല ആളുകൾ വന്നു പോലെ എന്ത് പാവം പറഞ്ഞു, ഇന്നും അത് ഇങ്ങനെ ഒരു ഒരു പുസ്തകത്തിലേക്ക് പാടാൻ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ വന്നു പോയ എന്തെങ്കിലും തെറ്റുകൾ സ്പെസിഫിക് ആയിട്ട് തന്നെ കുറവുകളാണെന്നുള്ള ബോധ്യത്തോടുകൂടി ഏറ്റു പറയാൻ പറയുന്ന എത്ര പേരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കുംഭസാരം ഒന്നും ഒരു 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 എന്താ പറയുന്നത്, ഒരു അതിനൊന്നും ഒരു നന്മയുടെ സ്പർശനമില്ലാതെ പോകാന്നുള്ളതാണ് സത്യം. അതൊന്നും ദൈവ ദൈവിക സ്പർശനം ലഭിക്കുന്നില്ലല്ലേ. വളരെ നല്ല പാപം മോചിച്ചു വന്നിരിക്കുന്നത് ദൈവം ഒരു രോഗിയെ നോക്കി പറയുമ്പോൾ അവന്റെ പാപമോചനം അവനുണ്ടാകത്തക്കോളം അവന്റെ മനസ്സിന് വലിയൊരു വ്യതിയാനം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആ ഒരു വ്യതിയാനം നമ്മുടെ കുംഭസാരത്തിൽ സംഭവിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ അംഗങ്ങളുമാരൊക്കെ പലരും കുംഭസാരിക്കുന്നത് പോലും ഉദ്യോഗത്തിൽ പേര് കിട്ടാനും അത് അവരെ ചില ഏതാനും ചില സ്ഥലങ്ങളിലൊക്കെ ഇരിക്കണം, അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ആരെങ്കിലും കുംഭസാരിക്കാനോ വളരെ, പക്ഷെ ഉണ്ട്, എനിക്കറിയാം വളരെ കുറച്ച് പേരുണ്ട് സത്യമായിട്ട് കുംഭസാരിക്കുന്നവരെ. അവർക്ക് ചില നന്മ ഉണ്ടാകുന്നുണ്ട്, എന്റെ നന്മ ഉണ്ടാകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ, ഒരു ഹൈന്ദവ സ്ത്രീയുടെ ലേഖനം ഞാൻ വായിക്കാൻ ഇടയായി. ഈ ലേഖനത്തിൽ അവള് ഈ അടുത്തിടയിൽ ന്യൂയോർക്കിലുണ്ട്, നമ്മുടെ അമേരിക്കയിൽ നമ്മുടെ മലയാളി പിള്ളേരൊക്കെ പല ആൾക്കാരും മരിച്ചുപോയ സംഭവമായിട്ട് ബന്ധപ്പെട്ട ഒരു എഴുത, അവിടെ ഒത്തിരി ലേഖനത്തിൽ എഴുതുന്നൊരു സ്ത്രീയുടെ പേര് ഞാൻ പറഞ്ഞത്. ആ സ്ത്രീ എഴുതിയപ്പോൾ അവർ പറയുന്നത് സ്നേഹത്തെ പറ്റി, അപ്പൊ മക്കൾക്ക് സ്നേഹം ഇല്ലാതെ പോകുന്നു, കുടുംബജീവിതത്തിലെ അന്തരീക്ഷങ്ങളൊക്കെ മാറി, അതുകൊണ്ടാണ് എന്റെ പിള്ളേർ വഴിതെറ്റിപ്പോകുന്നത്, അതൊക്കെ മാറണം. എന്നിട്ട് അവർ പറയുന്ന ഒരു വാർത്തയിൽ ഇങ്ങനെയാണ്, പല ആളുകളും പള്ളിയും പത്തക്കാരനും പ്രാർത്ഥനയും ഒക്കെ പറഞ്ഞുകൊണ്ട് പോകും, ചിലവർ കുംഭക്കാരൻ എന്നൊക്കെ പറഞ്ഞ് പോകും, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ആ പോകുന്ന സമയം വീടി പോയി അമ്മയും അപ്പനുമായിട്ടൊക്കെ സംസാരിച്ചു വെച്ചുകൊണ്ട് നന്മ ഉണ്ടാകുന്ന ലേഖനം, അത് യാതൊരു വിവരമില്ലായ്മയാണ് അത് അവരുടെ ലേഖനത്തിൽ കാണുന്നത്. ഞാനപ്പം ഞാൻ അവർ എഴുതിയപ്പോൾ എനിക്ക് തിരിച്ചു എഴുതണമെന്നുണ്ടായിരുന്നു. കാരണം നോക്കു നോക്കിയേ, നിരന്തരമായിട്ട് പള്ളി ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കുകയും കുംഭസാരിക്കുകയും സഭയുടെ നോമ്പനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തി ഏതെങ്കിലും ഒരു വ്യക്തി തട്ടിപ്പോകാറുണ്ടോ? നമ്മുടെ പിള്ളേരാണെങ്കിൽ ഈ പിള്ളേരത്തിന് എത്രയോ പേരെ അറിയാം, എത്ര ഭക്തിയോടെ അവർ ജീവിക്കുന്നുണ്ട്. മാതാപിതാക്കളെക്കാളൊക്കെ എത്രയോ നേരത്തെ ടി സി വളരെ പറഞ്ഞത് പള്ളിയുടെ പിള്ളേർക്ക് നോമ്പ് നോക്കുന്ന കാര്യം പറഞ്ഞത് എത്രയോ നന്നായിട്ട്, അതൊക്കെ വീട്ടിൽ കാണിക്കുന്ന നല്ല ശീലങ്ങൾ പിള്ളേർ പഠിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ. അങ്ങനെയുള്ള പിള്ളേർക്ക് ഒരിക്കലും ഈ രാത്രി കപ്പിളുകൾ ഡാൻസ് ചെയ്യാനോ കള്ളുപിടിക്കാനോ ഒന്നും പോകത്തില്ല. അവരാണെന്ന പിന്നെ പള്ളിയിൽ നിരന്തരം വന്ന് പാവം പാവം ഏറ്റു പറഞ്ഞ് വൈദികരിൽ നടത്തുന്ന ഉപദേശം സ്വീകരിക്കുന്ന പിള്ളേർ ഒരിക്കലും തെറ്റിപ്പോട്ടെ, അതൊരു അതൊരു നൂറ് ശതമാനം പോകത്തില്ല, യാതൊരു സംശയമില്ല. പക്ഷെ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് രൂപപ്പെടുത്തിയെടുക്കുമ്പോഴാണ് ഒരുപക്ഷെ ഈ സ്ത്രീ അങ്ങനെ എഴുതിയത്, ഒരുപക്ഷെ അവരുടെ ഹൈന്ദവ സ്ത്രീ ആയതുകൊണ്ട് അവർ അത്രയൊന്നും ആഴമായിട്ട് ഇതിന്റെ പ്രാധാന്യം അറിയാത്തതുകൊണ്ട് എഴുതിയതായിരിക്കാം. പക്ഷെ എനിക്ക് നല്ല മനസ്സിലൊരു സംഗതിയാണ്, ഒരിക്കലും അങ്ങനെ നന്മയോട് നല്ലൊരു നന്മയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ സഭയൊക്കെ നിയമിച്ചിരിക്കുന്ന ചില സംഗതികളുണ്ട്, അതൊക്കെ നഷ്ടപ്പെടുത്തി കളയാതെ ജീവിക്കുന്ന ഒരു വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു കുറവും ഉണ്ടാവത്തില്ല എന്നുള്ളത് യാതൊരു സംശയവും. അപ്പൊ ഇവിടെ ഈ ദാവീദിന്റെ ഈ ഷൗലിന്റെ ജീവിതത്തിൽ വന്ന പരാജയങ്ങളിലൊന്ന് സ്ഥിരതയില്ലാത്ത അനുതാപമാണ്. കാരണം ഇപ്പൊ പറഞ്ഞത് നാളെയും ഒരു മടിയും കൂടാതെ, ഏറ്റു പറഞ്ഞത് നാളെ ഒരു മടിയും കൂടാതെ ചെയ്യും. അപ്പൊ നമ്മൾ ഈ നോമ്പിലൊക്കെ കുംഭസാരിക്കുമ്പോഴേ എനിക്ക് എന്നോട് കേട്ടത് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മുടെ കുംഭസാരത്തിൽ ഒരു സ്ഥിരത ഉണ്ടാവണം. നമ്മൾ അതിനായിട്ട് പ്രാർത്ഥിക്കണം, ദൈവം ഞാൻ വന്നു പോയ തെറ്റുകളിൽ നീ ഉണ്ടാവാതിരിക്കും. സംഭവം നമ്മൾ കഴിവുള്ളവരുന്ന തെറ്റ് നോക്കി കാലം ചെയ്യുന്നത്, പക്ഷെ അതിന് അതിനെ അനുതാപത്തോട് കാരണം ഇവിടെ ചില ഇവിടെ ദാവീദ് പറഞ്ഞപ്പോൾ മാത്രം അനുതാപം ഉണ്ടാവാന്നുള്ളതാണ്. അത് ഓരോ കാര്യങ്ങളും അത് അനുതാപത്തോടുകൂടി കാണുമ്പോഴേ നമുക്ക് ഈ പാപങ്ങളിൽ നിന്നൊക്കെ കുറഞ്ഞ് കുറച്ച് കൊണ്ടുവരാനും അല്ല ദൈവ അനുഗ്രഹത്തിന് കൂടുതൽ പാത്രമാകാനും നമുക്ക് സാധിക്കും. അപ്പൊ ഇവിടെ ദാവീദ് രാജാവ് ഈ ശൗല് അങ്ങനെ പറഞ്ഞു, അവരുടെ ഒരു താൽക്കാലിക ഏറ്റുപുറത്തില് ശൗല് അവിടെ പറഞ്ഞു, എന്നിട്ട് ശൗല് ശൗലിന്റെ വഴിക്ക് പോകുന്നു, ദാവീദ് ദാവീദിന്റെ വഴിക്ക് പോകുന്നു. ഒരു ശൗലവസാനം പറഞ്ഞു, എന്റെ മകനെ ദാവീദ് നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ കൃതാർത്ഥനാകും, നീ ജയം പ്രാപിക്കും എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് തന്റെ വഴിക്ക് പോയി ശൗലും തന്റെ സ്ഥലത്തേക്ക് പറഞ്ഞു. ഇതൊക്കെ ചുമ്മാ ഒരു ചില നമ്മളൊക്കെ ചില ആചാരം കാണുമ്പോൾ വലിയ കൊള്ളത്തില്ല, ചില സ്ത്രീകളൊക്കെ മറ്റുള്ള സ്ത്രീകളൊക്കെ കാണുമ്പോൾ ഉള്ളിൽ ഒരു തട്ടാതെ വെറുതെ പൊക്കം പറയത്തല്ലേ എന്ന് പറയുന്ന പോലെയല്ലേ, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ് വെറുതെ പറയുക. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഗ്രഹം പകർന്നു കൊടുക്കാനുള്ള നന്മയൊന്നും അല്ലെങ്കിൽ സ്നേഹമൊന്നും വിശുദ്ധിയൊന്നും ഈ മനുഷ്യനില്ല. വെറുതെ പറയുന്നത് അതിനെ ദൈവം അനുഗ്രഹിക്കുന്നത്, കാരണം ജീവ ഹൃദയത്തിൽ വിശുദ്ധി ഇല്ലാതെ നമ്മൾ മറ്റൊരാളോട് നന്മ വാക്കുക അല്ല ദൈവം അനുഗ്രഹിക്കുന്നു പറഞ്ഞാല് ആ വാക്കുകൾക്ക് എന്തെങ്കിലും ആ വാക്കുകൊണ്ട് എന്തെങ്കിലും അനുഗ്രഹം മറ്റുള്ളവർക്ക് കിട്ടുമോ? കിട്ടത്തില്ല അല്ലേ. ആദ്യം നമ്മുടെ ഹൃദയം അനുഗ്രഹിക്കത്തക്കൊണ്ട് വിശുദ്ധിയുള്ളതാവണം, അങ്ങനെ വിശുദ്ധി ഉണ്ടെങ്കിലേ അനുഗ്രഹം പകർന്നു കൊടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ, ഞാൻ ഈ ഭാഗം ഞാൻ നിർത്തുകയാണ്. നമ്മൾ 27 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ നിർത്തുന്നു. ഇതിന് പുറമുള്ള നമുക്ക് അടുത്ത ആഴ്ച 28-26 വരെയുള്ള കാലണ്ടർ 27-28, 29-30 ഞാൻ അഞ്ചായ അധ്യായങ്ങളെ ഉള്ളൂ. നമുക്ക് എനിക്കൊന്ന് അടുത്ത ആഴ്ച കൂടെ തീരുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ കുറച്ച് ചെറിയ കാര്യങ്ങൾ പറഞ്ഞു. മതിയായ ഒരു സ്ത്രീയുടെ കഥ നമ്മൾ പഠിക്കും നമ്മുടെ കുടുംബ ജീവിതത്തിൽ. ഇത് ക്രിസ്തുവിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ പഠിക്കുന്നെങ്കിലും അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. പക്ഷെ എങ്കിൽ തന്നെയും ഇതിനകത്ത് ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒത്തിരി പ്രയോജനം ചെയ്യും. അബീഗ എന്ന് പറയുന്ന സ്ത്രീയുടെ പ്രാർത്ഥനാപൂർവമായ ഒരു സ്ത്രീയുടെ വിവേകമായ പ്രവർത്തനം കുടുംബ ജീവിതത്തിൽ എങ്ങനെ സാധിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ചെറുതില്ലാത്ത അനുതാപം ശൗല കാണിച്ചതും നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഈ അസ്ഥിരമായ അനുതാപം നമ്മൾ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്നത്തെ തന്നെ ക്ലാസ് നടത്തുകയാണ്. ഞാൻ എന്നെ ഇത് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ശ്രീസമയത്തിന്റെ മത്സരത്തിന്റെ പാട്ടുകൾ ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് എന്നോട് ശാന്തമ പറയുന്നത് കൊണ്ട് ഞാൻ ആ ഒരു ഭാഗം കൂടെ നോക്കുകയാണ്. അപ്പോഴത്തെ ശബ്ദം ഒക്കെ ഇടറിയിരിക്കുകയാണ്. ഈ വയറും അതുപോലെ തന്നെ ഈ അടുത്ത നിങ്ങളായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. ഈ ശബ്ദവും അത് എടുക്കാൻ വയ്യെങ്കിലും ഉള്ള ശബ്ദത്തിലൊക്കെ ഞാനത് ഒന്ന് പാടി തരാം. നിങ്ങളത് താല്പര്യമുള്ളവർ അത് കേൾക്കാം. ഞാൻ എന്റെ ചിലരൊക്കെ ചോദിച്ചാൽ പ്രയാസമുള്ള പാട്ടാണ്, പ്രായമുള്ളവർക്ക് എങ്ങനെ പഠിക്കാൻ പറ്റുന്നത് ചോദിച്ചു. വാസ്തവത്തിൽ ഞാൻ ഈ പാട്ടുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു മത്സരം ഉദ്ദേശിച്ചല്ല ഞാനത് ചെയ്യുന്നത്. കാരണം മത്സരം ഉദ്ദേശിച്ചതിനൊക്കെ അപ്പുറമായി നമ്മുടെ സഭയിലെ ആധ്യാത്മികതയുള്ള നടത്തമുള്ള പാട്ടുകളൊക്കെ നമുക്ക് പഠിക്കാൻ മറ്റൊരു അവസരമില്ല. ഇച്ചിരി കഷ്ടപ്പെട്ടാണെങ്കിലും ഒരു സമ്മാനം വാങ്ങിക്കി പോകുന്നതിനെക്കാത്രം ഈ നമ്മുടെ ആനുവൽ കോൺഫറൻസിലെ സമ്മാനം കിട്ടുന്നതിനേക്കാൾ സ്വർഗത്തിൽ നിന്ന് ദൈവം സമ്മാനം തരണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ ഈ ഭാഗങ്ങളൊക്കെ പഠിക്കാനായിട്ട് വന്നത്. ഇതിനർത്ഥം പഠിക്കുകയും ഇത് കൂടുതൽ നമ്മളെ ഫുൾ അറിയുകയും ചെയ്യുമ്പോൾ നമുക്കത് പ്രയോജനം ചെയ്യും. നമ്മൾ ഒന്ന് കുർബാന കർമ്മത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് ശിലാത്തന്മാരും അൽഫാന്മാരും അവരെ എഴുന്നള്ളിക്കുമ്പോഴുള്ള പാട്ടാണ്. വൈദ്യുതി സമുദായത്തിലൊക്കെ ഇത് പാടുമ്പോൾ നല്ല കേൾക്കാൻ വളരെ ഇമ്പമാണ്. നന്നായിട്ട് പാടുമ്പോൾ നിങ്ങളത് പഠിക്കാൻ പറ്റുന്ന പോലെ ഈ പാട്ടുകൾ പഠിക്കുക. ഞാനത് ഒന്ന് പാടിത്തരാം, വേണ്ടിയവർക്ക് റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാനത് സൗണ്ട് തെച്ചിരുന്ന വേദനയൊക്കെ തൊണ്ടയ്ക്കാൻ മാറുമ്പോൾ ഞാനത് പാടി റെക്കോർഡ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൽ ഇടാം. താല്പര്യമുള്ള കവറിന് എടുക്കാം. ഇപ്പൊ ഞാൻ പാട്ട് പാടിത്തരാം. ഈ പാട്ട്
ശ്വാസം നിത്യദമായി പ്രാപിച്ചോരാമായം ജ്ഞാനാർണവ ദേവോ ലോകോ വല്ലുവവാകും കൂറിലോ ജനജിഷ്വൻ വോറിവാണിയോ മാതേതിൽ ശ്രീകോറിയോ വോർദിയ തോറു സുക്ലീമി വോർത്തീരത്തിനോ കുൽസൃഷ്ടേ ിയോ ഈന്ദ്രം മലകാകൻമാകൻ കോമതിരങ്ങൾ ആഘോഷിച്ച് മാവരുവിൻ.
ഈ പാട്ട് പിതാക്ക മലയിൽ നിൽക്കുന്ന പാട്ടാണ്. ഈ പാട്ട് 8 നിറത്തിൽ നമ്മൾ പാടാവുന്ന പാട്ടുകളാണ്. ഈ പശ്ചാത്തലവുമായിട്ട് പാടുമ്പോൾ നമ്മൾ ഈ 3-ാം നിറമായ പാടിയത് ഈ നിറത്തിൽ നമ്മൾ പാടുന്നത്. പക്ഷെ നമ്മൾ ഈ ക്രിസ്മസില് ശിശുവായി സ്വയമേ ബലിയായി നരവേഷത്തിൽ ജീവി ആ ട്യൂണിൽ പാടാം. ആ ട്യൂണിലും ഈ പാട്ട് വേണ്ടിയവർക്ക് പാടി പഠിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ പഠിക്കാമെങ്കിൽ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ട്യൂണിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ക്രിസ്മസിലും ഈ ആരാധനയ്ക്ക് പാടുമ്പോൾ ആ ട്യൂണിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പാടാനായിട്ട് പറ്റും. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടെ യോഗ വിശ്വാസം പാടാം. അത് കഴിഞ്ഞിട്ട് പക്ഷേ പാട്ടം ശ്രദ്ധിച്ച്
കേൾക്കുക. ജ്ഞാനവസ്തേവോ ലോകോ കല്ലുറവാ ജനജിഹ്വൻ മോറിവാലിയോ മാർബേതു ഗ്രിഗോറിയോ മോർദിയസ്തോറോസു ക്ലീമീ മോർബീല സീനോ ഉൽക്രിസ്തൻ ദിനങ്ങൾ ആഘോഷിച്ചി നാമരുതിൻ
അടുത്ത നമ്മള് പഠിക്കാനായിട്ട് തന്ന പാട്ട് സ്ത്രീകളുടെ ശവസംസ്കാര ശുശ്രൂഷയിലെ ഒരു ഗീതമാണ്. നമ്മളൊക്കെ പരിചയപ്പെടേണ്ട പാട്ടുകളാണ് ഈ പാട്ടൊക്കെ. വളരെ നല്ല ഒരു നല്ല ട്യൂണും നല്ല അർത്ഥമുള്ള ഒരു പാട്ട്. ഞാനൊരു പാട്ടത് പാടിത്തരാം. സ്ത്രീകളുടെ സംസ്കാരം നാലാം ശുശ്രൂഷയിലെ ഒരു
ഗീതമായിരുന്നു. ൾ ചന്ദാവത്തേതിമാത്രം താഭന്താത്രം കണ്ണീച്ചോരാ പുണ്യസ്ഥലമേ സൗഭാഗ്യം പരിമിതമാമീപാരിൽ സൃഷ്ടിക്കല്ലണമായി ഉന്നതമാം സൈല തിങ്കൽ ചെറുനിയമം ഭൂഷാമൽഭവനത്തിനും വന്നിയമം ഭൂവിൽ എന്നും വ്യാപിച്ചു
ഇതാണ് മൂന്നാമത്തെ പാട്ട്. നിങ്ങളത് പല ഭാഷകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാനായിട്ട് പറ്റും. ചില പ്രയാസമാണെന്നറിയാം, എങ്കിലും അത് നമുക്ക് ദോഷങ്ങൾ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് പല ഭാഷയും കേൾക്കുമ്പോഴത് പഠിക്കാനായിട്ട് പറ്റും. കഴിവതും എല്ലാവരും ഈ പാട്ടുകൾ അത് ഭംഗിയായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഒരേ പള്ളിയിൽ മത്സരിക്കുമ്പോൾ ഒരേ പാട്ടുകൾ പാടാതെ പല പാട്ടുകൾ പഠിക്കുമ്പോൾ നിങ്ങളെ കേൾക്കുന്നവർക്കും അത് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഞാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് പണ്ടൊക്കെ ചില പെയിൻ ഉള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ ഞാനത് സംസാരിക്കുന്നില്ല. എന്നാലും ഇത്ര പേരെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള നന്ദി അറിയിക്കുന്നു. വീണ്ടും അനുഗ്രഹിച്ചിട്ട് പ്രാർത്ഥിച്ച് തിരികെ അതിന് മുമ്പ് എന്തെങ്കിലും ശാന്തമാമ എന്തെങ്കിലും അനൗൺസ് ചെയ്യാനുണ്ടോ?
ഇത്ര ഭംഗിയായിട്ട് ഞങ്ങളെ പാട്ട് പഠിപ്പിച്ചതിന് വളരെയധികം നന്ദി. ഈ മൂന്ന് പാട്ടും അതിന്റെ ട്യൂണൊന്നും അറിയാതെ ഞങ്ങൾ ഇങ്ങനെ പാടുപെട്ടിരിക്കുകയായിരുന്നു. എല്ലാവരും ഞാൻ ഇമെയിൽ ചെയ്യുന്നതായിരിക്കും ഈ പാട്ട്. ഇന്നത്തെ ഇത് March 28 ബൈബിൾ സ്റ്റഡിയുടെ കൂടെ മൂന്ന് പാട്ടും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എല്ലാവരെയും അറിയിക്കാം. അപ്പം പഠിക്കേണ്ടവർക്ക് വെബ്സൈറ്റിൽ പോയി ഈ പാട്ട് ഇപ്പൊ റെക്കോർഡിംഗ് ചെയ്ത് അവർ പോസ്റ്റ് ചെയ്യുമല്ലോ. അപ്പം നമുക്ക് ആ റെക്കോർഡിംഗ് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും പഠിക്കാൻ സൗകര്യമായിരിക്കും. അച്ഛന് വളരെയധികം നന്ദി.
ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേറൊരു പ്രാവശ്യം ഞാൻ തരാം. എനിക്ക് അത്ര സൗണ്ട് അത്ര ശരിയായിട്ട് ഞാനത് ക്ലിയർ ആയിട്ട് ഞാൻ പിന്നീട് പ്രാവശ്യം ഞാനത് പാടി തരാതായിരിക്കും നല്ലത്. വേറെ പ്രത്യേകിച്ച് ഒന്നുമല്ലല്ലോ. നമ്മുടെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാട്രിമോണിയലിന്റെ വെബ്സൈറ്റില് നമ്മൾ പ്രകാരങ്ങളോട് ഞാൻ പറയുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ ആരുടെയെങ്കിലും കല്യാണം കഴിക്കാൻ പ്രായമായ കുട്ടികളുടെ ഒക്കെ പ്രൊഫൈൽ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വെബ്സൈറ്റ് അയച്ചു തരണം. നമുക്കത് അത് ഇടാവുന്നതാണെന്നുള്ള കാര്യം ചേർത്ത് സമർപ്പിക്കുന്നു. ശുദ്ധുള്ള ശുദ്ധുള്ള കാത്തു തുടങ്ങണമേ. രക്ഷാപത്ര ഞങ്ങളെ പറച്ചു തുടങ്ങണമേ. ശുദ്ധുള്ള ചമയ്ക്കണമേ. തീവർക്കാ കാലമൊക്കെ സമയത്ത് ദൈവത്തിന്റെ ചെറിയ കഴിഞ്ഞാൽ മറച്ചുകൊള്ളണമേ. ആമേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന പുത്രൻ തമ്പുരാന്റെ കൃതയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധമാണ് എല്ലാവരുടെ മേലും ഇന്നപ്പോഴത്തേക്കുണ്ടായിരിക്കണമേ. ആമേ.